അനന്തരം വേദവിധി ബ്രാഹ്മണന്റെ പുത്രയായ കന്യക സർവസുന്ദരനായ സുന്ദരനെ തന്നെ ഭർത്താവായി ലഭിക്കുവാൻ കമലാലയനാഥനെ തപസ് ചെയ്തു. സുന്ദരനാവട്ടെ ചിദംബര സഭാനാഥനെ ദർശിക്കുവാനായി പുറപ്പെട്ടു. പുണ്യകളായ നദികളെല്ലാം കടന്ന് സിദ്ധവടം എന്ന സ്ഥലത്തെ പ്രാപിച്ചു. അവിടെ സന്ധ്യയെ വന്ദിച്ച് മുനികളുടെ ഒരു പർണശാല കണ്ടു. വഴി നടന്ന ക്ഷീണത്താൽ അതിൽ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഒരാൾ വന്ന് സുന്ദരന്റെ ശിരസിൽ ഇടത്തേക്കാൽ കൊണ്ട് ചവിട്ടി. ഉടനെ സുന്ദരൻ ഉണർന്ന് ആരാണ് ചവിട്ടിയതെന്ന് നോക്കുമ്പോൾ ത്രിലോചനനായും നീലകണ്ഠനായും വ്യാഘ്ര ചർമ്മധരനായും ഇരിക്കുന്ന അത്ഭുത പുരുഷനെ കണ്ടു. സുന്ദരൻ സംഭ്രമത്തോടെ ഭക്തി കൊണ്ട് ആനന്ദാശ്രുക്കൾ നിറഞ്ഞ നേത്രങ്ങളോടുകൂടി പ്രഭാതം വരെയും സ്തുതിച്ചു. അനന്തരം സുന്ദരൻ പ്രഭാതസന്ധ്യയെ വന്ദിച്ച് പണ്ട് വാമനമൂർത്തിയാൽ പൂജിതനായ ശങ്കരക്ഷേത്രത്തിൽ പോയി. അവിടെയും മഹേശ്വരനെ സ്തുതിച്ച് ആ ദേവന്റെ പ്രസാദത്തെയും ലഭിച്ചു. രണ്ടു മൂന്ന് വെളിപ്പാട് ദൂരെയുള്ള പുണ്ടരീകപുരത്തേക്ക് പോയി. സ്വർഗതുല്യമായിരിക്കുന്ന ആ ദിവ്യപുരം വെള്ളികൊണ്ടുള്ള സോപാനങ്ങളാലും നീലരത്നവേദികളാലും പർവ്വത ശിഖരങ്ങളെപ്പോലെയുള്ള രത്നസ്തംഭങ്ങളാൽ ശോഭിതങ്ങളായ പ്രസാദങ്ങളാലും മേഘമാർഗത്തെ സ്പർശിക്കുന്നതുങ്ങളായ വൃഷഭക്കൊടികളാലും അലങ്കരിക്കപ്പെട്ട വീഥികളാലും ഭൂഷിതമായി വീണാവീണു മൃദംഗങ്ങളുടെ ധ്വനികളാൽ ദിക്കുകളെല്ലാം ശബ്ദായമാനങ്ങളായും അപ്സര സ്ത്രീകളെപ്പോലെയുള്ള സ്ത്രീരത്നക്കൊടികളാൽ ശോഭിതമായും നാനാവൃക്ഷങ്ങളാലും വാഴകളാലും നിബിഡങ്ങളായ ഉപവനങ്ങളാൽ ശോഭിതമായും പത്മഗൽഹാര കുമുദ ഉൽപല പുഷ്പങ്ങളാൽ ശോഭിതമായും അതിനിർമ്മല ജല പൂരിതങ്ങളുമായ അനേക വാപികളാൽ ശോഭിതമായും ചതുരംഗ സൈന്യങ്ങളാൽ അലങ്കൃതമായും ശൈവദീക്ഷാ വിധിജ്ഞന്മാരായ 3000 ബ്രാഹ്മണരുടെ ഗ്രഹങ്ങളാൽ ശോഭിതമായും പുണ്യഗന്ധികളായ ഹവിസ് ആജ്യം ഇവകളാൽ ഉത്ഥിതമായ അഗ്നിഹോത്രാദിയുടെ ധൂമത്താൽ പാവനമായും ബ്രഹ്മഘോഷത്തിൽ നിറഞ്ഞതായും അതാതു ജാതിധർമ്മങ്ങളാൽ സേവിതവുമായിരിക്കുന്നു. സുന്ദരൻ സന്തുഷ്ടമാനസനായി ആ ചിദംബരപുരത്തെ പ്രവേശിച്ചു. അവിടെയുള്ള എല്ലാവരും സുന്ദരനെ പൂജിച്ചു. സുന്ദരൻ ശിവഗംഗയിൽ സ്നാനം ചെയ്തു. ഭസ്മരുദ്രാക്ഷങ്ങളാൽ അലങ്കൃതനായിട്ട് പൂജാദ്രവ്യങ്ങളെ എടുത്തുകൊണ്ട് കനകസഭയിലേക്ക് പോയി. സൂര്യകോടി തുല്യമായും അനേകം രത്നസ്തംഭങ്ങളാൽ ശോഭിതമായും ദേവകളാലും മുനിഗണങ്ങളാലും സേവിതമായും ദർശനമാത്രം കൊണ്ട് മുക്തിദായിനിയുമായും ഇരിക്കുന്ന ആ സഭയിൽ ഭക്താഗ്രഗണ്യന്മാരായ പതഞ്ജലി, വ്യാഘ്രപാദൻ, അഗസ്ത്യൻ, നാരദൻ, തുമ്പുരു, കണ്വൻ, ഭാർഗവൻ മുതലായ മുനിമാരെയും ഇന്ദ്രൻ മുതലായ ദിക്പാലകന്മാരെയും നന്ദി മുതലായ ഭൂതഗണങ്ങളെയും പുറത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും കണ്ടു. സുന്ദരൻ ദ്വാരദേശത്തിലുള്ള ഗണേശനെ പൂജിച്ചു. സ്കന്ദമൂർത്തിയെയും നമസ്കരിച്ചു. നന്ദി മുതലായവരോടുകൂടി സമ്മതം വാങ്ങി സഭയുടെ അകത്തേക്ക് പോയി. മായയാകുന്ന തിരശീലയുടെ അന്തർഭാഗത്തിൽ പഞ്ചാക്ഷരമയമാകുന്ന പീഠത്തിൽ പാർവതീദേവിയോടുകൂടി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സഭാപതിയെ വന്ദിച്ചു. ശ്രീരുദ്രമന്ത്രങ്ങളാലും ശൈവസൂക്തങ്ങളാലും നടേശ്വരനെ നമസ്കരിച്ച് ഇങ്ങനെ സ്തുതിച്ചു. സതേ നമസ്ചിതേ നമ സദാം ഉദാത്മനേ നമ സദശ്ച സാക്ഷിണേ നമ സഭാതിപായതേ നമ അരൂപിണേ ച രൂപിണേ നിരൂപണാദിഗായതേ കപാലിനേ കപാലിനേ കബർദിനേ നമോ നമ നമോഹരായ ജാഹ്നവീധരായ ചന്ദ്രമൌലയേ ത്രിലോചനായ തേ നമ സ്ത്രീമയായ ശംഭവേ അരാളനാളകാളകൂട നീലകണ്ഠകാന്തയേ കപാലമാലിനേ നമ കരീന്ദ്രചർമ്മധാരിണേ നമശിവായ ശംഭവേ നമ ത്രിശൂലധാരിണേ മനോജഗർവഹാരിണേ മഹോക്ഷകേതവേ നമ ദിഗംബരായ തേ നമ ചിദംബുരാശയേ നമ സ്വയംഭുവേ സദാ നമശ്ചിദംബരായ തേ നമ നമ സുവർണ സംസദേ നമ സഭേശ്വരായ തേ നമോസ്തു ഭൂത സംസദേ നമോ ഗണായ യോഗിനാം നമോ ഗിരീന്ദ്രജാപതേ നമോ ഹിരണ്യബാഹവേ നമോസ്തു ചേതസസ്പതേ നമോ നമ ശിവായ തേ പുണ്ഡരീകശ്രിയേ നൗമി പുണ്ഡരീകാസനാർച്ചിതം പുണ്ഡരീകാജിനതരം പുണ്ഡരീകാക്ഷനായകം പുണ്ഡരീക പുണ്ഡരീക ഗജാരാധ്യം പുണ്ഡരീക മുനിസ്തുതം പുണ്ഡരീക പുരീനാഥം പുരാരിം പ്രണമാമ്യഹം മഹാദേവ മഹാനൃത്ത മഹാഡംബര സാക്ഷിണീം മഹാദേവ തനും വാമാം ശിവകാമഹം ഭജേ സത്തായും ചിത്തായും ആനന്ദമായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. സർവസാക്ഷിഭൂതനായ കനകസഭാപതിക്ക് നമസ്കാരം. രൂപമില്ലാത്തവനായും രൂപമുള്ളവനായും മനസ്സിന് അഗോചരനായും കപാലിയായും ബ്രഹ്മവിഷ്ണു രക്ഷകനായും കബർദിയായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. ഹരനായും ഗംഗാധരനായും ചന്ദ്രമൌലിയായും ത്രിലോചനനായും വേദമയനായും ശംഭുവായും തണ്ടോടുകൂടിയ താമര പുഷ്പത്തെപ്പോലെ ശോഭിക്കുന്ന കാളകൂട നീലകണ്ഠത്തോടുകൂടിയവനായും ഗജചർമ്മധരനായും കപാലമാലിയായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. ത്രിശൂലധരനായും മന്മഥഗർവനാശനായും വൃഷഭധ്വജനായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. ദിഗംബരനായും ചൈതന്യ സമുദ്രമായും സ്വയംഭൂവായും ഇരിക്കുന്ന ചിദംബരേശ്വരന് നമസ്കാരം. ഈ കനകസഭയെ ഞാൻ നമസ്കരിക്കുന്നു, സഭാപതിയെയും നമസ്കരിക്കുന്നു, ഭൂതഗണങ്ങളെയും യോഗിഗണങ്ങളെയും നമസ്കരിക്കുന്നു. ഗൗരീസഹിതനായും ഹിരണ്യബാഹുവായും മനഃപ്രവർത്തകനായും ഇരിക്കുന്ന സദാശിവനെ ഞാൻ പിന്നെയും പിന്നെയും നമസ്കരിക്കുന്നു. പത്മമാലയെ ധരിച്ചവനായും ബ്രഹ്മപൂജിതനായും വ്യാഘ്രചർമ്മധരനായും വിഷ്ണുസേവ്യനായും ഇരിക്കുന്ന ദേവനെ നമസ്കരിക്കുന്നു. പുണ്ഡരീകമെന്നു പേരായ ദിഗ്ഗജത്തിനാൽ ആരാധിക്കപ്പെട്ടവനായും വ്യാഘ്രപാദമുനിയാൽ സ്തുതിക്കപ്പെട്ടവനായും ചിദംബരേശ്വരനായും ഇരിക്കുന്ന ദേവനെ ഞാൻ നമസ്കരിക്കുന്നു. മഹേശ്വരന്റെ മഹാനൃത്ത കോലാഹലത്തിന് സാക്ഷിഭൂതയായും മഹേശ്വരന്റെ വാമാംഗമായും ഇരിക്കുന്ന ശിവകാമദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. മഹേശ്വരന്റെ മഹാനൃത്ത കോലാഹലത്തിന് സാക്ഷിഭൂതയായും മഹേശ്വരന്റെ വാമാംഗമായും ഇരിക്കുന്ന ശിവകാമേശദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇങ്ങനെ സുന്ദരൻ സ്തോത്രത്താൽ വാക്കിനെ സഫലമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അശരീരി കേട്ടു, ഹേ സുന്ദര, നിന്റെ സ്തോത്രത്താൽ ഞാൻ സന്തുഷ്ടനായി. നിന്റെ വാക്കുകൾ അതിമനോഹരങ്ങളായിരിക്കുന്നു. നീ കമലാലയത്തിൽ പോയി എന്നെ ഇതുപോലെ സ്തുതിക്കുക. ഇങ്ങനെ ആകാശവാണി അവസാനിച്ചപ്പോൾ സുന്ദരന്റെ ശിരസിൽ സ്വർണവൃഷ്ടിയുണ്ടായി. അതുകൊണ്ട് ദേവന്മാർ തന്നെ വിസ്മിതരായി. മനുഷ്യരുടെ കഥ പറയേണ്ടതില്ലല്ലോ. അവിടെയുള്ളവരെല്ലാം സുന്ദരനെ സാക്ഷാൽ സദാശിവനാണെന്ന് വിചാരിച്ച് നമസ്കരിച്ചു. സുന്ദരൻ അചിന്ത്യ ശക്തിമാനായ ദേവന്റെ സങ്കല്പ വൈഭവത്തെ അറിഞ്ഞിട്ട് അഹങ്കാരമാകുന്ന ഇരുട്ടിൽ പ്രവേശിച്ചില്ല. മഹേശ്വരന് അജ്ഞാനിയായ എന്നിൽ ഇത്ര പ്രസാദമുണ്ടായത് എങ്ങനെയാണെന്ന് വിചാരിച്ച് പിന്നെയും ആ മഹേശ്വരങ്കിൽ ദൃഢഭക്തിയെ ചെയ്തു. ശിവ ആജ്ഞാകാരകനായ സുന്ദരൻ കനകസഭയെയും വ്യാഘ്രപാദൻ മുതലായ മുനികളെയും നന്ദി മുതലായ ഗണങ്ങളെയും ശിവഭക്തന്മാരെയും സഭാപതിയെയും ശിവകാമദേവിയെയും നമസ്കരിച്ച് പുറപ്പെട്ടു. തന്റെ പിന്നാലെ അനുഗമിക്കുന്ന ബ്രാഹ്മണരെ നമസ്കരിച്ച് മടക്കി അയച്ച് ഉത്തരകാവേരിയെ കടന്ന് ബ്രഹ്മപുരത്തേക്ക് പോയി. ആ ബ്രഹ്മപുരിയിൽ സ്കന്ദമൂർത്തിയുടെ വേറെ ഒരു ദേഹമെന്ന പോലെയുള്ളവനായ ജ്ഞാനസംബന്ധൻ എന്ന് പേരായ ബാലൻ ഗൗരീദേവിയുടെ മുലപ്പാലാകുന്ന അമൃതത്തെ പാനം ചെയ്തതിനാൽ സരസ്വതീദേവിയെ നാവിന്മേൽ നർത്തനം ചെയ്യിച്ചു. അത്ര മഹത്വമുള്ള ജ്ഞാനസംബന്ധന്റെ പാദാരവിന്ദങ്ങളിലുള്ള പൊടികളാൽ പരിശുദ്ധ മാർഗമായ ഈ പുരിയെ എന്റെ കാൽകൊണ്ട് ചവിട്ടുന്നത് യുക്തമല്ലെന്ന് നിശ്ചയിച്ച് സുന്ദരൻ ആ പുരിയിലേക്ക് കടക്കാതെ ദൂരത്തുനിന്നു തന്നെ മഹേശ്വരനെ സ്തുതിച്ചു. അവിടെ മഹേശ്വരൻ ഗൗരിയോടുകൂടി പ്രത്യക്ഷനായി സുന്ദരനെ അനുഗ്രഹിച്ചു. അനന്തരം സുന്ദരൻ മഹേശ്വരനോട് അനുവാദത്തെ വാങ്ങി തെക്കേ ദിക്കിലേക്ക് പോയി. ചോളരാജാവിന്റെ സൌഭാഗ്യത്തെ കണ്ടുകൊണ്ട് ശിവസ്ഥലങ്ങളാൽ അലങ്കൃതമായ കാവേരി തീരത്തിലെത്തി. കവേരപുത്രിയായ ആ പുണ്യനദിയിൽ ഇറങ്ങിയിട്ട് സുന്ദരൻ നാലു ഭാഗവും നോക്കി വളരെ സന്തോഷിച്ചു. പത്മോൽപല കൽഹാരങ്ങളുടെ സൗരഭ്യത്താൽ വാസിതയായും കർപ്പൂരധവളമായ മണൽത്തിട്ടകളോടുകൂടിയതായും അനേകം വൃക്ഷങ്ങളാലും വാഴകളാലും നിറഞ്ഞതായ ഉപവനങ്ങളോടുകൂടിയതായും ആദിത്യന്റെ രഥാശ്വങ്ങളുടെ കുളമ്പുകൾ തട്ടിപ്പൊളിഞ്ഞതായ നാളികേരങ്ങളോടുകൂടിയ തെങ്ങുകളാൽ നിബിഡമായും ഉഷ്ണകാലത്തിൽ കൂടി രണ്ടു കരങ്ങളോടൊപ്പം പ്രവാഹമുള്ളതായും അപ്സര സ്ത്രീകളുടെ തീരങ്ങളിലുള്ള ആശ്രമങ്ങളിൽ ഘോഷിക്കുന്നതായ മുനിഗണങ്ങളുടെ വേദാന്തധ്വനിയാൽ പാവനമായും യാഗം ചെയ്യുന്ന ബ്രാഹ്മണരുടെ യാഗശാലയിൽ ഉള്ള യൂപസ്തംഭങ്ങളാൽ ശോഭിതയായും യോഗനിദ്രയിൽ ആസക്തനായ ശ്രീരംഗനാഥന് മാലയായും സമുദ്രമഹിഷിയായും ഇരിക്കുന്ന കാവേരി മഹാനദിയെ കടന്ന് ശിവക്ഷേത്രങ്ങളിലെല്ലാം പോയി മഹേശ്വരനെ സ്തുതിച്ചു. മായൂരം, മധ്യാർജുനം, കുംഭകോണം, പഞ്ചനദം എന്നിങ്ങനെയുള്ള ദിവ്യക്ഷേത്രങ്ങളിലെല്ലാം സുന്ദരൻ മഹേശ്വരനെ സേവിച്ചിട്ട് ശ്രീ ത്യാഗനാഥ ക്ഷേത്രമായ കമലാലയത്തിലേക്ക് പോയി എന്ന് സ്കന്ദപുരാണത്തിൽ 8-ാം അധ്യായം. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, ഇനി സുന്ദരന്റെ അദ്ഭുതമായ വേറൊരു ചരിത്രത്തെ കേൾക്കുവിൻ. ഇത് സർവലോക പ്രസിദ്ധമാണ്, സർവപാപഹരവുമാണ്. മഹേശ്വരൻ പ്രസന്നനായാൽ പിന്നെ മനുഷ്യർക്ക് ദുർലഭമായിട്ട് എന്താണുള്ളത്? എന്നാലും ഭക്തന്മാർ ഭക്തിയെ ഒഴിച്ച് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അവിനാശി എന്നു ജഗൽപ്രസിദ്ധമായ ഒരു ശിവസ്ഥലമുണ്ട്. അവിടെ ശിവഭക്തന്മാരാൽ അലങ്കൃതമായ ഒരു അഗ്രഹാരമുണ്ട്. ആ അഗ്രഹാരത്തിൽ സ്നേഹിതന്മാരായ രണ്ടു ബ്രാഹ്മണർ അടുത്ത ഗ്രഹങ്ങളിൽ വസിച്ചിരുന്നു. ആ മഹാത്മാക്കൾക്ക് രണ്ടാൾക്കും ഒരേ മാസത്തിൽ തന്നെ പുത്രന്മാരുണ്ടായി. ആ ബാലന്മാർക്ക് ബാല്യത്തിൽ തന്നെ രാമലക്ഷ്മണന്മാർക്കെന്ന പോലെ അന്യോന്യം സ്നേഹമുണ്ടായി. ആ ശിശുക്കൾ രണ്ടാൾക്കും ചൌളകർമ്മം കഴിഞ്ഞു. രണ്ടാളും ഒരുമിച്ച് കളിച്ചുകൊണ്ട് അങ്ങുമിങ്ങും നടക്കുമ്പോൾ കാലഗതി കൊണ്ട് ഒരു സരസിന്റെ വക്കത്ത് ചെന്നു. ബാല്യചാപല്യത്താൽ താമര പുഷ്പത്തെ പറിപ്പാനായി അവരിൽ ഒരു കുട്ടി ജലത്തിലിറങ്ങി. ഒരു കുട്ടി പേടിച്ചു കരയിൽ തന്നെ നിന്നു. ജലത്തിലിറങ്ങിയ കുട്ടിയെ ഒരു മുതല പിടിച്ച് താഴ്ത്തിക്കളഞ്ഞു. കരയിൽ നിൽക്കുന്ന കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുക്കെ ചെന്ന് മറ്റേ കുട്ടി ജലത്തിൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞു. ആ സ്ത്രീ ജലത്തിൽ മുങ്ങിയ കുട്ടിയുടെ അച്ഛനമ്മമാരോട് പറഞ്ഞു. അവർ ആ ഗ്രാമവാസികളെയെല്ലാം കുട്ടി സരസിലിറങ്ങി. വൈകുന്നേരം വരെ തപ്പിനോക്കി. കുട്ടിയെ കാണാതെ ഗ്രാമവാസികളെല്ലാം ശോകാകുലന്മാരായി മടങ്ങിപ്പോയി. ഏകപുത്രന്മാരായ മാതാപിതാക്കൾ ശോകസന്തപ്തന്മാരായിട്ട് തന്നെ കാലം കഴിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ രണ്ടു സംവത്സരം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സൂക്തിസുന്ദരനായ സുന്ദരൻ വേദസാരമായ ഗീതയെ അധ്യയനം ചെയ്തുകൊണ്ട് ത്യാഗേശ്വര ശാസനാൽ ഓരോ ശിവസ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അവിനാശി ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ മരിച്ച കുട്ടിയുടെ സ്നേഹിതനായ ബാലന് ഉപനയനം ചെയ്യിച്ച് മരിച്ച കുട്ടിയുടെ മാതാവിനെ തന്റെ മാതാവിനെ പോലെ നമസ്കരിച്ചു. അപ്പോൾ ആ സ്ത്രീ ആ കുട്ടിയോട് തുല്യ വയസ്സായ തന്റെ പുത്രനെയോർത്ത് എന്റെ പുത്രനുണ്ടെങ്കിൽ അവനും ഉപനയനം കഴിയില്ലേ എന്ന് വിചാരിച്ച് ഉറക്കെ കരഞ്ഞു. ഇങ്ങനെ കരയുമ്പോൾ സുന്ദരൻ ശിവക്ഷേത്രത്തിൽ മഹേശ്വരനെ നമസ്കരിച്ച് സ്തുതിച്ച് ബ്രാഹ്മണരോടുകൂടി വീതി പ്രദക്ഷിണമായി വരുമ്പോൾ കരച്ചിൽ കേട്ട് അവിടെ തന്നെ നിന്നു. ഇതെന്താണെന്ന് ബ്രാഹ്മണരോട് ചോദിച്ചു. അവർ പൂർവ്വ വൃത്താന്തമെല്ലാം പറഞ്ഞു. ഉടനെ സുന്ദരൻ ആ സ്ത്രീയോട് കരയാതിരിപ്പാൻ പറഞ്ഞു. കുളത്തിന്റെ വക്കത്ത് ചെന്ന് നിന്നു മഹേശ്വരനെ സ്തുതിച്ചു. അപ്പോൾ മഹേശ്വരാനുജ്ഞയാൽ മുതല ആ ബ്രാഹ്മണപുത്രനെ യാതൊരു അവയവങ്ങൾക്കും ഹാനി കൂടാതെ അതാത് അവയവങ്ങളിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളോടുകൂടി ഛർദ്ദിച്ചു. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും സുന്ദരനെ മഹേശ്വരനാണെന്ന് വിചാരിച്ചു. സുന്ദരൻ എല്ലാ ശിവസ്ഥലങ്ങളിലും ഗൗരീ സമേതനായ മഹേശ്വരനെ മാധുര്യ വാക്കുകളാൽ സ്തുതിച്ചു. മഹേശ്വരന്റെ പ്രസാദത്തെ ലഭിച്ചു. കമലാലയത്തിൽ തന്നെ മടങ്ങി വന്നു. ത്യാഗേശ്വരന്റെ സന്നിധിയിൽ നിന്ന് ദേവനെ നമസ്കരിച്ച് സ്തുതിപ്പാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും സുന്ദരനോട് സ്വാഗതം ചോദിച്ചു. സുന്ദരനു ത്യാഗേശനെ കണ്ടപ്പോൾ ചന്ദ്രോദയം കണ്ട സമുദ്ര തരംഗങ്ങൾ എന്ന പോലെ സുന്ദര വാക്കുകൾ വർദ്ധിച്ചു തുടങ്ങി. ഉടനെ മഹേശ്വരനെ സ്തുതിക്കുവാൻ തുടങ്ങി. ഹേ മഹേശ്വര, പണ്ടൊരു കൽപ്പത്തിൽ ദേവന്മാർ അസുരന്മാരോട് തോറ്റതിനാൽ ശംഖചക്രഗദാധരനായ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വിഷ്ണു ഗരുഡാരൂഢനായിട്ട് അസുരന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ദേവന്മാരും അസുരന്മാരും കൂടി വലുതായ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അസുരന്മാർ വിഷ്ണുവിന്റെ നന്ദകം എന്നു പേരായ വാളിനാൽ ഛിന്നമസ്തകന്മാരായും ഗതകൊണ്ട് ഒടിഞ്ഞ കൈകളോടുകൂടിയവരായും ശാർംഗജാവധ്വനിയാൽ മൂർച്ഛിതന്മാരായും ചക്രതേജസ്സിനാൽ ദഹിച്ചവരായും ഭവിച്ചു. അതുമാത്രമല്ല, ഗരുഡന്റെ പക്ഷവായുവിനാൽ ഉണങ്ങിയ ഇലകളെ പറപ്പിക്കുന്നതുപോലെ സകല ദൈത്യരെയും പറപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ സങ്കടപ്പെട്ടവരായ അസുരന്മാർ പേടിച്ചോട്ടം തുടങ്ങി. അവർ രക്ഷക്കായി ഭൃഗുമുനിയുടെ ആശ്രമത്തിൽ ചെന്നു. അവിടെ മുനിയെ കണ്ടില്ല. ഗർഭിണിയായിരിക്കുന്ന ഭൃഗുപത്നിയെ ശരണം പ്രാപിച്ചു. ആ സ്ത്രീ അവർക്ക് അഭയം കൊടുത്തു. അവർ ആശ്രമത്തിന്റെ അകത്ത് പോയിരിക്കുകയും ചെയ്തു. വിഷ്ണുവാകട്ടെ ദൈത്യസൈന്യത്തെയും സേനാപതികളെയും കാണാഞ്ഞതിനാൽ അവരെ തിരഞ്ഞു പുറപ്പെട്ടു. ദൈത്യന്മാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നറിയാനായി ദേവന്മാർ അഗ്നിയെ അയച്ചു. അഗ്നി സകല വൃത്താന്തവും ദേവന്മാരോട് അറിയിച്ചു. അത് കേട്ട് വിഷ്ണു തന്നെ ശരണം പ്രാപിച്ചരായ ദേവകളെ രക്ഷിക്കുവാൻ വേണ്ടി ഗരുഡാരൂഢനായിട്ട് ഭാർഗവാശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിൽ വന്ന് വിഷ്ണുവിനെ കണ്ട ഭൃഗുപത്നി അർഘ്യപാദ്യാദികളാൽ പൂജിച്ചു സ്വാഗതവും ചോദിച്ചു. പിന്നെ ഭൃഗുപത്നി മധുരമായി ഇങ്ങനെ പറഞ്ഞു. ഹേ വിഷ്ണു, വളരെ കാലം ആഗ്രഹിച്ചിരിക്കുന്ന ദരിദ്രന് നിധി കിട്ടിയതുപോലെ ഭവാനെ കണ്ടതുകൊണ്ട് ഞാൻ ഏറ്റവും സന്തുഷ്ടനായി. ഹേ ശ്രീപതി, ഞാൻ ഭവാനെ നമസ്കരിക്കുന്നു. ഭക്തവത്സലനായ ഭവാൻ ഭക്തയായ എന്നിൽ പ്രസാദിക്കണേ. ഭവാൻ ആദിമധ്യാന്തരഹിതനാണ്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നവനുമാണ്. ബ്രഹ്മാദികൾ കൂടി ഭവാനെ അറിയുന്നില്ല. ഭവാൻ വേദവാക്കുകളാൽ സ്തുത്യനാണ്. എനിക്ക് ഭവാനെ കാണുവാൻ സംഗതി വന്നത് എന്റെ ഭാഗ്യം കൊണ്ടും ഭൃഗുമുനിയുടെ തപസ്സുകൊണ്ടുമാണ്. മഹാത്മാക്കൾ പുഷ്പം കൊണ്ടോ ഫലം കൊണ്ടോ അർച്ചിച്ചാലും പ്രസാദിക്കുന്നു. അതുകൊണ്ട് ഹേ ദേവ, എന്നെ അനുഗ്രഹിക്കുക. ഭവാൻ ഇവിടെ വന്നതിനുള്ള കാരണം എന്താണ്? കാരണം എന്താണെന്ന് അമൃതതുല്യമായ വാക്കുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുക. ഇങ്ങനെ ഭൃഗുപത്നിയുടെ പ്രാർത്ഥന കേട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹേ സാധ്വി, നിന്റെ പൂജയാൽ ഞാൻ പ്രസന്നനായി. ഞാൻ വന്നതിനുള്ള കാരണം പറയാം. ദേവന്മാർ ദൈത്യന്മാരുടെ ഭയത്താൽ ശരണാഗത രക്ഷകനായ എന്നെ ശരണം പ്രാപിച്ചു. അവരെ രക്ഷിപ്പാനായി ഞാൻ അസുരന്മാരെ കൊല്ലുവാൻ പുറപ്പെട്ടു. യുദ്ധം ചെയ്ത് അസുരന്മാരെ കൊല്ലുമ്പോൾ ചില ദൈത്യന്മാർ ഓടി കാട്ടിലേക്ക് വന്നു. ഈ ആശ്രമത്തിൽ വസിക്കുന്നുണ്ടെന്ന് അഗ്നി പറഞ്ഞു കേട്ടു. നിന്റെ ഭർത്താവ് ദേവന്മാരെയല്ലേ യജിക്കുന്നത്? അവർ നിന്നിൽ പ്രസന്നരായി ഭവിക്കും. അസുരന്മാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയുക. ഞാൻ അവരെ ചക്രം കൊണ്ട് കൊല്ലട്ടെ. ഇങ്ങനെ വിഷ്ണു പറഞ്ഞു കേട്ട് ഭൃഗുപത്നി അധർമ്മ ഭയം കൊണ്ട് ആശ്രമദ്വാരത്തെ മറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു. ഹേ ആദിപുരുഷ, സജ്ജനങ്ങൾ ഭവാനെ സർവഭൂതങ്ങളിലും സമത്വമുള്ളവനാണെന്നല്ലേ പറയുന്നത്? ഭവാന് ചിലർ പ്രിയന്മാരെന്നും ചിലർ അപ്രിയന്മാരെന്നുമുള്ള ഭേദബുദ്ധിയില്ലല്ലോ. അതുമാത്രമല്ല, ഭവാൻ ജഗത്തിനെല്ലാം ഗുരുവായി ധർമ്മമാർഗത്തെ പ്രവർത്തിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭവാൻ അന്യന്മാരുടെ പ്രേരണയാൽ പാപം ചെയ്യുവാൻ ഉദ്യുക്തനായി ഭവിച്ചതിങ്ങനെ? ദേവന്മാർ ഭവാനെ ശരണം പ്രാപിച്ചതുപോലെ ദൈത്യന്മാർ എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ശരണാഗതന്മാരെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലുതായ പാപം മറ്റൊന്നുമില്ല. ഇതിന് ഉദാഹരണമായ പണ്ടത്തെ ഒരു ഇതിഹാസമുണ്ട്. പണ്ട് ശിബിചക്രവർത്തിയുടെ ധർമ്മത്തെ പരീക്ഷിപ്പാനായി ഇന്ദ്രൻ മാടപ്രാവായും അഗ്നി ഒരു പരുന്തായും പ്രാവിനെ ഭക്ഷിക്കാനും പുറപ്പെട്ടു. പരുന്തിന്റെ ഭയത്തിനാൽ പ്രാവ് ചെന്ന് ശിബിചക്രവർത്തിയെ ശരണം പ്രാപിച്ചു. അദ്ദേഹം ആ പ്രാവിനെ രക്ഷിക്കാനായി തന്റെ ദേഹത്തിലുള്ള മാംസമെല്ലാം ആ പരുന്തിന് കൊടുത്തു. ശാശ്വതമായ കീർത്തി സമ്പാദിച്ചു. പ്രാണഭയം വന്നാൽ കൂടി ശരണാഗതന്മാരെ ത്യജിക്കുന്നതായാൽ ചന്ദ്രസൂര്യന്മാർ ഉള്ളവരേക്കും നരകം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ ശരണം പ്രാപിച്ചവരായ ദൈത്യന്മാരെ ഞാൻ ത്യജിക്കുകയില്ല. ഭഗവാൻ വന്ന വഴിക്ക് തന്നെ പൊയ്ക്കൊള്ളുക, അല്ലെങ്കിൽ എന്നെ ജയിച്ചിട്ട് ദൈത്യന്മാരെ ജയിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്രമദ്വാരത്തെ തടുത്തു നിൽക്കുന്ന പതിവ്രതയായ ഭൃഗുപത്നിയെ ദേവന്മാരുടെ പ്രേരണയാൽ വിഷ്ണു ചക്രം കൊണ്ടു കൊല്ലുകയും ചെയ്തു. അനന്തരം ആശ്രമത്തിൽ കടന്ന് അസുരന്മാരെയും കൊന്നു. അപ്പോൾ ദേവന്മാർ രക്ഷപ്പെട്ട് സ്വർഗലോകത്തിൽ പോയി സുഖമായി വസിച്ചു. അനന്തരം വലുതായ ഭ്രൂണഹത്യ വിഷ്ണുവിന്റെ നേരെ ഓടിയെടുത്തു. ആ ഭ്രൂണഹത്യയുടെ ശമനത്തിനായി വിഷ്ണു സകല ലോകങ്ങളിലും ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഭൃഗുമുനി ആശ്രമത്തിൽ വന്ന് വൃത്താന്തമെല്ലാം അറിഞ്ഞു. തന്റെ തപശക്തി കൊണ്ടും വിദ്യ കൊണ്ടും പത്നിയെ ജീവിപ്പിച്ചു. പിന്നെയും അടക്കാൻ പാടില്ലാത്ത കോപത്തോടുകൂടി നിനക്കും ഭാര്യാവിയോഗം സംഭവിക്കട്ടെ എന്ന് വിഷ്ണുവിനെ ശപിച്ചു. ഭ്രൂണഹത്യയുടെ കൂടെ ഉഴലുന്ന വിഷ്ണുവിനെ കണ്ടിട്ട് ലക്ഷ്മി അതിന്റെ നിവൃത്തിക്കായി വിഷ്ണുവിനെ വിട്ട് കമലാലയത്തിൽ വന്നു. മഹേശ്വരനെ ഭക്തിയോടുകൂടി പൂജിച്ചുകൊണ്ടിരുന്നു. വിഷ്ണു ലക്ഷ്മി തന്നെ വിട്ടുപോയതിനാലും ഭ്രൂണഹത്യയാലും ആർത്തനായിട്ട് മുനികളോട് ഭ്രൂണഹത്യ നശിപ്പിക്കാനും ലക്ഷ്മിയെ ലഭിക്കാനും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവരെല്ലാവരും കൂടി വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ഭൃഗുമുനിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. വിഷ്ണുവിന്റെ ഭ്രൂണഹത്യ നശിപ്പിക്കാനുള്ള പ്രായശ്ചിത്തം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഭൃഗുമുനി ശാന്തകോപനായിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു, ഹേ വിഷ്ണു, എന്റെ ക്രോധം ശമിച്ചിട്ടില്ലെങ്കിൽ 100 കൽപ്പകാലം കൊണ്ടും നിന്റെ ഭ്രൂണഹത്യ നശിക്കുന്നതല്ല. ദേവന്മാരും മുനികളും വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്റെ ക്രോധം ശമിച്ചത്. അത് നിന്റെ ഭാഗ്യം തന്നെ. സജ്ജനങ്ങൾ അപരാധം ചെയ്തവരോട് പ്രതിക്രിയ ചെയ്യുന്നില്ല. ദ്രോഹിച്ചവൻ സങ്കടപ്പെടുന്നത് കണ്ടാൽ മഹാന്മാർ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ പാപത്തിന് പ്രായശ്ചിത്തമില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം, കേൾക്കുക. ശ്രീ രുദ്രമഹാമന്ത്രത്തെ 12 കോടി ജപിച്ച് ക്ഷീരം കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുക, അതാണ് പ്രായശ്ചിത്തം. ദേഹമെല്ലാം ഭസ്മം കൊണ്ട് ലേപനം ചെയ്ത് ഭസ്മത്തിൽ തന്നെ ശയിക്കുക. കമലാലയത്തിൽ പോയി സോമസ്കന്ധമൂർത്തിയെ സേവിച്ചാലും ലക്ഷ്മിയെയും ലഭിക്കും. ഇങ്ങനെ പറഞ്ഞ ഭൃഗുമുനി എല്ലാവരെയും പറഞ്ഞയച്ചു. അനന്തരം വിഷ്ണു ശ്രീ രുദ്രമന്ത്രത്തെ ജപിച്ചുകൊണ്ട് കാമധേനുവിന്റെ ക്ഷീരധാരയാൽ ദിവ്യമായ മരതകലിംഗത്തിൽ അഭിഷേകം ചെയ്തു. ഇങ്ങനെ വളരെ ദിവ്യ സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അശരീരിയുണ്ടായി. നിന്റെ ഭ്രൂണഹത്യ നശിച്ചു, ഇനി ലക്ഷ്മിയെ ലഭിക്കും. വളരെ കാലം പൂജിച്ചതുകൊണ്ട് നീ ശ്രാന്തനായിരിക്കുന്നു, ഇനി എന്താണ് ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ അശരീരി വാക്കു കേട്ടപ്പോൾ വിഷ്ണു ആ ദിക്കിനെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഹേ ചന്ദ്രശേഖര, ഭവാനെ പൂജിച്ചതുകൊണ്ട് എന്റെ ഭ്രൂണഹത്യ നശിച്ചുവെങ്കിൽ ഭവാന്റെ സ്വരൂപത്തെ ഒന്ന് പ്രത്യക്ഷമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കും. പാപമുള്ളവർ കൂടെ യാതൊരു രൂപത്തെ ധ്യാനിച്ച് ത്രികരണജന്യങ്ങളായ സർവ്വപാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നുവോ ആ രൂപത്തെ എനിക്ക് ഒന്ന് കാണിക്കുക. ഈ വരത്തെ ഭക്തവത്സലനായ ഭവാൻ എനിക്ക് തരിക. ഇങ്ങനെ വിഷ്ണു പറഞ്ഞപ്പോൾ അശരീരി വാക്ക് പിന്നെയും കേട്ടു. ഹേ വിഷ്ണു, ബ്രഹ്മാദികളായ ദേവഗണങ്ങളും അഗസ്ത്യൻ മുതലായ യോഗീന്ദ്രന്മാരും അനവധി ദാനങ്ങളെ ചെയ്തും എന്റെ ലിംഗമൂർത്തിയെ പൂജിച്ചും തൃഷ്ണ കൊണ്ട് അപഹൃത ചിത്തന്മാരായിട്ട് ചിത്തനിരോധമില്ലാത്തതിനാൽ എന്നെ കാണുവാൻ സാധിക്കുന്നില്ല. ഹേ വിഷ്ണു, എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സർവഭോഗ വിരക്തനായും ജിതേന്ദ്രിയനായും ലക്ഷ്മിയോടുകൂടി 1 കോടി വർഷം പാശുപത വ്രതത്തെ അനുഷ്ഠിക്കുക. ആ വ്രതം സമ്പൂർണമാകുന്ന സമയത്തിൽ യോഗികൾക്ക് കൂടി കാണുവാൻ കഴിയാത്തതായ എന്റെ രൂപത്തെ കാണിച്ചു തരാം. ഇങ്ങനെ അശരീരി വാക്ക് അവസാനിച്ചപ്പോൾ വിഷ്ണു പാശുപത വ്രതത്തെ ദീക്ഷിച്ചു. ദേഹത്തിലെല്ലാം ഭസ്മലേപനം ചെയ്തു, ജടാവൽക്കലങ്ങളെ ധരിച്ചു, പഞ്ചാക്ഷര മന്ത്രത്തെ ജപിച്ചുകൊണ്ടും 6 കാലങ്ങളിലും ശിവാർച്ചനം ചെയ്തുകൊണ്ടും ജലത്തിൽ ആകണ്ഠമഗ്നനായിട്ട് മഹേശ്വരനെ ഉദ്ദേശിച്ച് വ്രതത്തെ അനുഷ്ഠിച്ചു. ലക്ഷ്മിയാവട്ടെ ഭർത്താവ് ഭ്രൂണഹത്യയിൽ നിന്നും മോചിതനായി എന്നറിഞ്ഞിട്ട് മഹേശ്വരാനുജ്ഞയാൽ ഭർത്താവിന്റെ അടുക്കൽ ചെന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ലക്ഷ്മി കമലാലയക്ഷേത്രത്തിലുള്ള വിചിത്രലിംഗത്തെ യാതൊരു ജവന്തി പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിരുന്നുവോ ആ പുഷ്പങ്ങളാൽ തന്നെ വിഷ്ണു ശിവസഹസ്രനാമത്തെ കൊണ്ട് കർപ്പൂരലേപനം കൊണ്ടും കലഹാരമാല്യം കൊണ്ടും അലങ്കൃതമായ ശിവലിംഗത്തെ ഭക്തിയോടുകൂടി അർച്ചിച്ചു. ഇങ്ങനെ 1 കോടി സംവത്സരം കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പ്രസന്നനായി വിഷ്ണുവിനാൽ അർച്ചിതമായ കർപ്പൂരലിംഗത്തിൽ നിന്നും ശംഭു ഉമാദേവിയോടും സ്കന്ദമൂർത്തിയോടും കൂടി കർപ്പൂരലേപനത്താൽ സുന്ദരശരീരനായും അതിസൗരഭ്യമുള്ള സൗഗന്ധികമാലയോടുകൂടിയവനായും വിഷ്ണുവിന്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് വിഷ്ണുവിനെ അനുഗ്രഹിച്ചു എന്ന് സ്കന്ദ ഉപപുരാണത്തിൽ 9-ാം അധ്യായം. വിഷ്ണു തന്റെ മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുന്ന സോമാസ്കന്ധമൂർത്തിയെ കർപ്പൂര കൽഹാരങ്ങളുടെ സൗരഭ്യത്താൽ വാസിതമായ ദിക്കുകളോടുകൂടിയവനായും തപ്തകാഞ്ചന തുല്യമായ ഉന്നത ജടാധരനായും മൃണാളധവളമായ ചെറിയ ചന്ദ്രക്കലയെയും ഗംഗയെയും സർപ്പത്തെയും ബ്രഹ്മകപാലമാല്യത്തെയും ധരിച്ചവനായും നെറ്റിയിൽ കസ്തൂരി തിലകത്തെ ധരിച്ചവനായും പ്രകാശമുള്ള ജവന്തി പുഷ്പത്താലുള്ള കർണാഭരണത്താൽ പ്രകാശിതനായും കുങ്കുമതിലകം പോലെ പ്രകാശിക്കുന്നതായ വന്നി നേത്രത്തോടുകൂടിയവനായും മുത്തുമാലകളിലുള്ള രത്നപതക്ക പ്രഭയാൽ മനോഹരമായ ഉദരത്തോടുകൂടിയവനായും ഉപവീത സർപ്പത്തിന്റെ നിശ്വാസത്താൽ മാഞ്ഞതായ ഭസ്മലേപനത്തോടുകൂടിയവനായും വ്യാഘ്രചർമ്മത്തെ ധരിച്ചവനായും നമസ്കരിക്കുന്നവരുടെ അഹങ്കാരമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്ന സൂര്യപ്രഭ പോലെ ഇരിക്കുന്നതായ പാദതലപ്രഭയോടുകൂടിയവനായും സംസാര രോഗത്തിന് ഔഷധമായ സ്മൃതി വൈഭവത്തോടു കൂടിയതായും പകുതി വിടർന്ന താമരപ്പൂവിനോട് തുല്യമായിരിക്കുന്ന പാദാരവിന്ദങ്ങളോടുകൂടിയവനായും രത്നസിംഹാസന സ്ഥിതനായും രമണീയ രൂപനായും ഉത്തമ ജീവന്മാരായ ജ്ഞാനികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നവനുമായിരിക്കുന്ന മഹേശ്വരന്റെ വാമഭാഗത്തിൽ വസിക്കുന്നവളായും വിശാലാക്ഷിയായും സർവഭൂഷണ ഭൂഷിതയായും ഇരിക്കുന്ന ഗൌരീദേവിയെയും മഹേശ്വരന്റെയും ദേവിയുടെയും മധ്യത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കോമളസ്വരൂപനായ ബാലനെയും വളകപ്രദേശത്തോടു സൗരഭ്യമുള്ള നിശ്വാസങ്ങളാൽ മനോഹര മുഖാരവിന്ദങ്ങളോടുകൂടിയും കണ്ടിട്ട് ആനന്ദഭരിതനായ വിഷ്ണു മഹേശ്വരന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു, അനേക നമസ്കാരം ചെയ്തു, വളരെ സ്തുതിച്ചു. ലക്ഷ്മിയോടുകൂടി തൊഴുതുകൊണ്ട് മഹേശ്വരൻ ശിരസിൽ മയിൽപീലികളാൽ നിർമ്മിതമായ കുട പിടിച്ചു. വെഞ്ചാമരങ്ങളെ കൊണ്ട് ലക്ഷ്മി വീശുവാൻ തുടങ്ങി. വിഷ്ണു ആനന്ദഭരിതനായിട്ട് പാഞ്ചജന്യമായ ശംഖത്തെ എടുത്തു വിളിച്ചു. മഹേശ്വരനെ തന്റെ മുമ്പിൽ കണ്ടതുകൊണ്ട് വിഷ്ണുവിന് യാതൊരു ആനന്ദമുണ്ടായിരുന്നോ? ആ ആനന്ദത്തിന്റെ ലേശമാത്രത്തോടെങ്കിലും ബ്രഹ്മാനന്ദത്തിന് തുല്യതയുണ്ടാവില്ല. അനന്തരം പ്രസന്നനായ മഹേശ്വരൻ വിനയത്തോടെ നമസ്കരിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനോട് പറഞ്ഞു, ഹേ വിഷ്ണു, നിന്റെ ഭ്രൂണഹത്യ നശിച്ചു, ലക്ഷ്മിയോട് ചേരുകയും ചെയ്തു. ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് ഇപ്പോൾ എന്നോട് തുല്യതയും ലഭിച്ചു. മുമ്പത്തെ പോലെ ത്രിലോകാധിപത്യവും ഭവിക്കട്ടെ. നിനക്ക് നേത്രഗോചരനായിരിക്കുന്ന ഞാൻ യോഗികൾക്കുകൂടി അദൃശ്യനാണ്. ഉമാദേവിയോടും സ്കന്ദമൂർത്തിയോടും കൂടി രത്നസിംഹാസനസ്ഥിതനായ എന്നെ സേവിക്കുന്ന മഹാഭാഗന്മാർക്ക് മോക്ഷം കരസ്ഥിതം തന്നെ. ഇങ്ങനെ മഹേശ്വരൻ പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു, ഹേ മഹേശ്വര, എന്റെ സന്തോഷത്തിനായി ഭവാൻ ഈ രൂപത്തെ എപ്പോഴും ധരിച്ചിരിക്കുക. ദേവന്മാരും മുനികളും ഈ രൂപത്തെ കണ്ടു കൃതാർത്ഥന്മാരായി ഭവിക്കട്ടെ. ഞാൻ യോഗനിദ്രയെ ചെയ്യുവാൻ വിചാരിക്കുന്നു, അതിന് എന്നെ അനുഗ്രഹിക്കുക. ഇങ്ങനെ വിഷ്ണു പ്രാർത്ഥിക്കുകയാൽ മഹേശ്വരൻ ആ രൂപത്തോടുകൂടി തന്നെ സ്ഥിതി ചെയ്തു. ദേവകളും യോഗീന്ദ്രന്മാരും ആ രൂപത്തെ കണ്ട് ശുദ്ധയുക്തന്മാരായി ഭവിച്ചു. ആർ എന്തിനെ ആഗ്രഹിച്ച് സേവിക്കുന്നുവോ ആ അഭീഷ്ടത്തെ കൊടുക്കുന്നതുകൊണ്ട് വാക്കിനും മനസ്സിനും അഗോചരനായ മഹേശ്വരന് ത്യാഗേശ്വരൻ എന്ന നാമവും ഉണ്ടായി. പിന്നെ വളരെ കാലം കഴിഞ്ഞപ്പോൾ യോഗനിദ്ര ചെയ്യുവാൻ മഹേശ്വരങ്കിൽ നിന്ന് അനുജ്ഞ ലഭിച്ചവനായ വിഷ്ണു ത്യാഗേശ്വരനെ രത്നസമ്പുടത്തിലാക്കി തന്റെ മാറിടത്തിൽ വെച്ചു പാലാഴി മധ്യത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തു. ഉറങ്ങുന്ന വിഷ്ണുവിന്റെ ശ്വാസവേഗം കൊണ്ട് താണ്ഡവപ്രിയനായ മഹേശ്വരൻ ഹംസനൃത്തത്തെ ചെയ്തു. ഇങ്ങനെ വിഷ്ണുവിന്റെ വക്ഷസ്ഥലത്തിലിരിക്കുന്ന മഹേശ്വരന്റെ ഹംസനൃത്തത്തെ കണ്ടിട്ട് യോഗികൾ സംസാര ദുഃഖത്തെ ത്യജിച്ചു. പിന്നെയും അസുരന്മാരാൽ പീഡിതനായ ഇന്ദ്രൻ രക്ഷയ്ക്കായി വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ വിഷ്ണു എഴുന്നേറ്റ് തന്റെ മാറിടത്തിൽ വെച്ചിരിക്കുന്ന മഹേശ്വരനെ ഇന്ദ്രനു കൊടുത്തു. ദിനംതോറും ഭക്തിയോടുകൂടി ഇതിനെ പൂജിച്ചുകൊള്ളുക, എന്നാൽ സർവപീഠകളും തീരും എന്ന് പറഞ്ഞു. ഇന്ദ്രൻ അതുപ്രകാരം രത്നസമ്പുടത്തിൽ വെച്ചിരിക്കുന്ന മഹേശ്വരനെ കൊണ്ടുപോയി ദിനംതോറും ഭക്തിയോടുകൂടി പൂജിക്കുവാൻ തുടങ്ങി. ആകാശ ഗംഗാജലം കൊണ്ടും മയിൽപീലികളാലുള്ള ഛത്രം കൊണ്ടും ശംഖധ്വനി കൊണ്ടും ജവന്തിമാലകളെ കൊണ്ടും പൂജിച്ചു. വിഷ്ണു ഏതു പ്രകാരം ലക്ഷ്മിയെ ലഭിച്ചുവോ അതുപോലെ ഇന്ദ്രനും മഹേശ്വരനെ പൂജിച്ചു വലുതായ ഐശ്വര്യത്തെ പ്രാപിച്ചു എന്ന സ്കന്ദ ഉപപുരാണത്തിൽ 10-ാം അധ്യായം. ഇങ്ങനെയിരിക്കുന്ന കാലത്തിൽ മഹേശ്വരൻ ഉമാദേവിയോടുകൂടി കൈലാസ പർവ്വതത്തിൽ സകല വൃക്ഷങ്ങളും പുഷ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഉദ്യാനത്തിലേക്ക് പോയി. പക്ഷികളെ കൊണ്ട് വ്യാപിക്കപ്പെട്ടതായ ഉദ്യാനത്തെ പ്രവേശിച്ചു. കാമദർപ്പഹരനായ ഹരൻ കാമുകൻ കാമിനിയെ എന്ന പോലെ പുതിയ പുഷ്പങ്ങളാൽ ദേവിയെ അലങ്കരിച്ചു. അളകത്തിൽ കൊന്നപ്പൂവിനെയും കാതുകളിൽ കായാമ്പൂക്കളെയും നാസികാഗ്രത്തിൽ പുന്നപ്പൂവിനെയും ഗണ്ഠങ്ങളിൽ അത്തിപ്പൂപ്പൊടിയെയും കഴുത്തിൽ മല്ലികാമാല്യത്തെയും കൈകളിൽ മൃണാള വലയത്തെയും ഹസ്തത്തിൽ പത്മത്തെയും സ്തനങ്ങളിൽ പത്രരേഖയെയും ചേർത്തു. ഇങ്ങനെ പുഷ്പാഭരണത്തെ ധരിച്ചിരിക്കുന്ന ഉമാദേവി മഹേശ്വരനെ രമിപ്പിച്ചു. ഒരു വില്യവൃക്ഷമൂലത്തിൽ പുഷ്പശയ്യ ഉണ്ടാക്കി ദേവിയെ ഇരുത്തി ദേവിയുടെ മടിയിൽ സർവാന്തര്യാമിയായ മഹേശ്വരൻ കിടന്നു. അപ്പോൾ ആദിത്യൻ അസ്തമന ഉദ്യുക്തനായിരുന്നു. ഈ സമയം പാപികൾക്കുകൂടി പാവനമായ പ്രദോഷമായിരുന്നു. യാതൊരു പ്രദോഷത്തിൽ മനുഷ്യൻ വില്യതളങ്ങളെ കൊണ്ട് മഹേശ്വരനെ അർച്ചിച്ച് അജ്ഞാനബന്ധത്തിൽ നിന്ന് മുക്തനാകുന്നുവോ ആ പ്രദോഷ സമയത്തിൽ കറുത്ത മുഖത്തോടുകൂടിയ ഒരു വാനരൻ വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ ചാടിക്കൊണ്ട് ആ വില്ലവൃക്ഷത്തിന്റെ മുകളിൽ ചാടി വന്നു. വാനരൻ വില്ലവൃക്ഷത്തിന്മേലിരുന്ന് വിശ്രമിച്ചുകൊണ്ട് ജാതി സ്വഭാവത്താൽ മനോഹരങ്ങളായ വില്ലുദളങ്ങളെ അറുത്തുകൊണ്ടിരുന്നു. ആ വില്ലുപത്രങ്ങളെല്ലാം ദൈവയോഗത്താൽ ഉമാസഹിതനായ മഹേശ്വരന്റെ പാദാരവിന്ദങ്ങളിൽ വീണു. ആ വില്ലുദളങ്ങളെ മഹേശ്വരൻ എണ്ണിക്കൊണ്ടിരുന്നു. 108 എണ്ണമായപ്പോൾ വാനരനെ ഗൗരിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ദേവി അതിനെ കടാക്ഷിച്ചു. ഉടനെ മഹേശ്വരൻ എഴുന്നേറ്റ് സന്തുഷ്ടനായിട്ട് ആ വാനരനെ ഇവിടെ വാ എന്ന് വിളിച്ചു. ആ ക്ഷണത്തിൽ തന്നെ വാനരന് ജ്ഞാനമുണ്ടായി. വേഗം മരത്തിൽ നിന്നിറങ്ങി ഉമാമഹേശ്വരന്മാരെ പ്രദക്ഷിണം ചെയ്ത് പാദങ്ങളിൽ നമസ്കരിച്ചു. വില്ലുദളാർച്ചനത്താൽ പ്രീതനായ മഹേശ്വരൻ വാനരനോട് ഇങ്ങനെ പറഞ്ഞു, നീ ഭൂമിയിൽ പോയി മനുവംശത്തിൽ ജനിക്കുക. 1,08,000 സംവത്സരം ഏകരാജ്യാധിപനായ ചക്രവർത്തിയായിരുന്ന അന്ത്യത്തിൽ എന്റെ പദത്തെ പ്രാപിച്ചുകൊള്ളുക. ഇങ്ങനെ മഹേശ്വര വാക്യം കേട്ടപ്പോൾ വാനരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹേ മഹേശ്വര, ഭഗവത്പാദ സേവയെ വിട്ട് എനിക്ക് മനുഷ്യജന്മം ലഭിച്ചാൽ ആ ജന്മനിവൃത്തി എപ്പോഴാണ് ഭവിക്കുന്നത്? ഹേ പരമേശ്വര, പ്രസാദിക്കുക. എനിക്ക് ഭവത്പാദാർവിന്ദങ്ങളിലുള്ള ശാശ്വത ഭക്തി മാത്രം മതി. പാദസേവയ്ക്ക് വിഘ്നകരമായ രാജ്യം എനിക്ക് വേണ്ട. ഇവിടെ ഭവാന്റെ ദാസദാസനായി ഇരുന്നു കൊള്ളാം. ഞാൻ ഭൂമിയിൽ പോയി ജനിക്കുന്നില്ല. ഭൂമിയിലെന്നു മാത്രമല്ല, ഏത് ദിവ്യന്മാരുള്ളിടത്തായാലും ദിവ്യനാണെന്നും സർവേശ്വരനാണെന്നും ഉള്ള മതത്താൽ മൂഢബുദ്ധിയായിട്ട് അഹങ്കരിച്ചുകൊണ്ട് ഭവാനെ മറക്കുന്നതിനാൽ അധോഗതിയെ പ്രാപിക്കുന്നു. ചതുരംഗബലത്തോടുകൂടിയതായും സർവ്വസമൃദ്ധിയോടുകൂടിയതായും ഉള്ള രാജ്യം തരാമെന്ന് പറയുന്നത് വഞ്ചനയാണ്. അത് ഭവാന് ഉചിതമല്ല. ഭവാൻ എന്നിൽ പ്രസന്നനാണെങ്കിൽ കരുണാകടാക്ഷമാകുന്ന സിംഹാസനം തന്നാൽ മതി. ഭവാങ്കൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഐശ്വര്യത്തിനായി ഭവാനെ സേവിക്കുന്നതുമില്ല. യാതൊരു ജന്മത്തിൽ നിങ്ങളുടെ സേവ സിദ്ധിക്കുന്നില്ലയോ ആ ജന്മം വ്യർത്ഥം തന്നെ. ഹേ കരുണാസിന്ധോ, പ്രസാദിക്കുക, എന്നിൽ ദയ ചെയ്യുക. ഇങ്ങനെ ദുഃഖിക്കുന്ന വാനരനോട് മഹേശ്വരൻ പറഞ്ഞു, നീ ഖേദിക്കേണ്ട, ഞാൻ പറയുന്നതുപോലെ കേൾക്കുക. അജ്ഞാനത്താൽ എന്നെ പൂജിക്കുന്നത് ഭോഗത്തിനും ജ്ഞാനത്താൽ പൂജിക്കുന്നത് മോക്ഷത്തിനുമാണെന്ന് വേദജ്ഞന്മാരാൽ വേദാഗമങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രദോഷ സമയത്തിൽ ഒരു വില്ലുദളം കൊണ്ട് എന്നെ അർച്ചിച്ചാലുള്ള ഫലത്തെ പറയാം. കേൾക്കുക, നീ ആ ഫലത്തെ പ്രാപിച്ചവനാണല്ലോ. ജ്ഞാനവൈരാഗ്യമുള്ളവൻ പ്രദോഷത്തിൽ എന്നെ അർച്ചിച്ചാൽ മോക്ഷത്തെ പ്രാപിക്കുന്നു. അറിയാതെ കാകതാളീയന്യാസത്താൽ എന്നെ പൂജിച്ചാൽ രാജ്യഭോഗത്തെ ലഭിക്കുന്നു. അതുകൊണ്ട് നീ രാജാവായി ജനിച്ച് ദേവാദികളാൽ ആഗ്രഹിക്കപ്പെട്ടതായ രാജ്യഭോഗത്തെ അനുഭവിക്കുക. എന്റെ ജ്ഞാനത്താൽ അന്ത്യത്തിൽ നീ എന്റെ പദത്തെ പ്രാപിക്കുകയും ചെയ്യും. അവിടെയും നിനക്ക് ഇന്ദ്രസഖ്യത്താൽ ഞങ്ങളുടെ ദർശനം ലഭിക്കും. നീ എന്റെ ഭക്തനാണ്, സന്താപിക്കേണ്ട, ഭൂമിയിലേക്ക് പൊയ്ക്കൊള്ളുക. ഇങ്ങനെ മഹേശ്വര വാക്യം കേട്ട് വാനരൻ പറഞ്ഞു, എന്നാൽ എന്റെ ഓർമ്മയ്ക്കായി ഭൂമിയിലും എന്റെ മുഖം ഇങ്ങനെ തന്നെ ഭവിക്കട്ടെ. അങ്ങനെ തന്നെ ഭവിക്കും എന്ന് പറഞ്ഞ മഹേശ്വരൻ മറയുകയും ചെയ്തു. പിന്നെ ആ വാനരൻ മനുവംശത്തിൽ മുജുകുന്ദൻ എന്ന പേരോടുകൂടി ആ മുഖത്തോടുകൂടി തന്നെ ജനിച്ചു. ആ രാജാവ് ഇന്ദ്രൻ സ്വർഗത്തെ രക്ഷിക്കുന്നതുപോലെ ഭൂമിയെ രക്ഷിച്ചു. എപ്പോഴും യാഗശീലനായ ആ രാജാവിനെ ദേവേന്ദ്രൻ സുഹൃത്തായി ഭവിച്ചു. ഒരിക്കൽ അസുരന്മാരെ ജയിക്കാൻ വേണ്ടി ഇന്ദ്രൻ മുജുകുന്ദ രാജാവിന് ആളയച്ചു. മുജുകുന്ദൻ സ്വർഗത്തിൽ പോയി അസുരന്മാരെയെല്ലാം ജയിച്ച് ഇന്ദ്രനോടുകൂടി ദേവസഭയിലേക്ക് ചെന്നു. അപ്പോൾ സകല ദേവന്മാരും ദേവഗുരുവും മുജുകുന്ദനെ ആശീർവാദം ചെയ്തു. രത്നസിംഹാസനത്തിൽ ഇന്ദ്രനോടൊരുമിച്ചിരുന്നു. അർദ്ധാസനസ്ഥിതനായും അസുരബാണം കൊണ്ടുള്ള വ്രണങ്ങളാൽ ഭൂഷിതനായുമായ വക്ഷസ്ഥലത്തോടുകൂടിയവനായും അനുരാഗവതിയായ ജയശ്രീയുടെ നഗക്ഷതത്താൽ എന്ന പോലെ ശോഭിതനായും ഇരിക്കുന്ന രാജാവിനെ ദേവസ്ത്രീകളെല്ലാവരും സേവിച്ചു. രംഭാ ചാമരം വീശിക്കൊണ്ടും മേനക സ്വർണപാത്രത്തെ ധരിച്ചുകൊണ്ടും സുകേശി ആലവട്ടം വീശിക്കൊണ്ടും മഞ്ജുഘോഷ താമ്പൂലം കൊടുത്തുകൊണ്ടും ഉർവശിയും ദുലോത്തമയും നൃത്തം ചെയ്തുകൊണ്ടും ചിത്രരേഖ വീണ വായിച്ചുകൊണ്ടും സഹജന്യ ഇലത്താളം കൊട്ടിക്കൊണ്ടും ഗന്ധർവന്മാർ ഉപഗാനം ആലാപം ചെയ്തുകൊണ്ടും രാജാവിനെ സേവിച്ചു. ഇന്ദ്രനും രാജാവും ഗീതനൃത്തങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് മധ്യാഹ്നമായപ്പോൾ എഴുന്നേറ്റ് ഐരാവതത്തിന്റെ മുകളിൽ കയറി അന്തപുരത്തിലേക്ക് പോയി. ഇന്ദ്രാണി മുകുന്ദനോട് ആചരിക്കുന്നത് പോലെ മുജുകുന്ദനോട് ആചരിച്ചു. പിന്നെ ഇന്ദ്രനും രാജാവും ദേവഗംഗയിൽ കുളിച്ചു. രത്നനിർമ്മിതമായ ശിവപൂജാഗ്രഹത്തിലേക്ക് പോയി. ദിവ്യ ധൂപവാസിതമായ ആ പൂജാഗ്രഹത്തിലിരുന്ന് ഇന്ദ്രൻ ഭസ്മരുദ്രാക്ഷധരനായി പൂജയെ ആരംഭിച്ചു. വിഷ്ണുതുല്യപരാക്രമനായ മുജുകുന്ദന് സോമാസ്കന്ധമൂർത്തിയെ കണ്ടപ്പോൾ രോമാഞ്ചമുണ്ടായി. പണ്ട് മഹേശ്വരൻ പറഞ്ഞതും ഓർമ്മ വന്നു. മനസ്സുകൊണ്ട് ശിവനെ സ്തുതിച്ചു. രഹസ്യ സ്തുതിയാൽ സന്തുഷ്ടനായ മഹേശ്വരൻ മുജുകുന്ദനെ അനുഗ്രഹിച്ച് ഭൂമിയിൽ എന്നെ പൂജിക്കുക എന്ന് കർണത്തിൽ പതുക്കെ പറഞ്ഞു. പൂജയുടെ തിരക്കുകൊണ്ട് ഇന്ദ്രൻ അതൊന്നും അറിഞ്ഞില്ല. പൂജ അവസാനിച്ചപ്പോൾ രാജാവ് ഭൂലോകത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇന്ദ്രൻ ഗാഢാലിംഗനം ചെയ്ത് എന്താണ് അഭീഷ്ടമെന്ന് ചോദിച്ചു. അതുകേട്ട് രാജാവ് ഇന്ദ്രന്റെ കയ്യും പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാന് എന്നെ സ്നേഹമുണ്ടെങ്കിൽ ആ സോമസ്കന്ധമൂർത്തിയെ എനിക്ക് തരിക. ആ മൂർത്തിയെ പൂജിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഭവാന്റെ സ്നേഹത്താൽ ഞാൻ കൃതാർത്ഥനാവട്ടെ. അതുകേട്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സത്യം പറയാം, ഭവാനോട് ഞാൻ വല്ലതും മറച്ചുവെക്കുമോ? ആ മൂർത്തി എന്റേതല്ല, വിഷ്ണുവിന്റെയാണ്. പൂജിക്കുവാൻ മാത്രം എനിക്ക് തന്നതാണ്. ഭവാൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വിഷ്ണു സമ്മതിച്ചാൽ ഞാൻ തരാം. അതല്ലാതെ ഇത് ദാനം ചെയ്യുവാൻ എനിക്ക് അധികാരമില്ല. ഇങ്ങനെ ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് മുജുകുന്ദൻ മഹേശ്വരനെ ധ്യാനിച്ചു. ആ മഹേശ്വര അനുജ്ഞയാൽ വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുവിനെ നമസ്കരിച്ച് സ്തുതിച്ചു. സോമസ്കന്ധമൂർത്തിയെ ചോദിച്ചു. വിഷ്ണു അല്പം ആലോചിച്ചിട്ട് മഹേശ്വര നിയോഗമുണ്ടെന്നറിഞ്ഞ് സോമസ്കന്ധമൂർത്തിയെ ഇന്ദ്രനോട് വാങ്ങിക്കൊള്ളുവാനും പറഞ്ഞു. ഉടനെ മുജുകുന്ദൻ ഇന്ദ്രനോട് വന്ന് വിഷ്ണുവിന്റെ കൽപ്പനയായി, മഹേശ്വരനെ എനിക്ക് തരിക, സമയം അതിക്രമിക്കുന്നു, ഭൂമിയിലേക്ക് പോകട്ടെ, സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. മുജുകുന്ദന്റെ വാക്കുകേട്ട് ഇന്ദ്രന് ആലോചനയായി. ഞാൻ സോമസ്കന്ധമൂർത്തിയെ ഇവന് കൊടുത്താൽ പൂജയും മറ്റുമില്ലാതെ ദിവസങ്ങൾ ശൂന്യങ്ങളായി തന്നെ കഴിക്കേണ്ടി വരും. മുജുകുന്ദന്റെ ആഗ്രഹം എങ്ങനെയാണ് സാധിപ്പിക്കേണ്ടത്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വിശ്വകർമാവിന്റെ അടുക്കലേക്ക് പോയി. രാജാവ് അറിയാതെ സോമസ്കന്ധമൂർത്തിയുടെ ഒരു പ്രതിബിംബം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു. വിശ്വകർമാവ് വേഗം ഒരു പ്രതിബിംബം ഉണ്ടാക്കി കൊടുത്തു. ഇന്ദ്രൻ ആ പ്രതിബിംബത്തെ രാജാവിന് കൊടുത്തു. ഭൂമിയിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. രാജാവ് ആ ബിംബത്തെ വാങ്ങിയിട്ട്, ഇത് ഇപ്പോൾ ഉണ്ടാക്കിയതല്ലേ, എന്നെ വഞ്ചിക്കേണ്ട, സാക്ഷാൽ ബിംബത്തെ എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അതുകേട്ട് ഇന്ദ്രൻ പിന്നെയും വിശ്വകർമാവിനെ കൊണ്ട് ഒന്ന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അതും രാജാവ് സ്വീകരിച്ചില്ല. ഇങ്ങനെ 6 ബിംബങ്ങളെ കൊടുത്തു. അതെല്ലാം വാങ്ങിയിട്ട് രാജാവ് പിന്നെയും ഇന്ദ്രനോട് പറഞ്ഞു, ഹേ ശതക്രതോ, ഈ വഞ്ചനയെ കളയൂ. സാക്ഷാൽ മഹേശ്വര ബിംബത്തെ എനിക്ക് തരുന്നുവോ? ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കലഹമുണ്ടാകും. അതുകേട്ട് ഇന്ദ്രൻ സാക്ഷാൽ സോമസ്കന്ധമൂർത്തിയെ രത്നസിംഹാസനത്തിൽ വെച്ച് രാജാവിന് കൊടുത്തു. പീലിക്കുട, ശംഖനാദം, ജവന്തി പുഷ്പം, കൽഹാരമാല്യം, കർപ്പൂരലേപനം, ഇതുകളെല്ലാം നിയമമായി ചെയ്യണം എന്ന് പറഞ്ഞു മുജുകുന്ദനെ ഭൂമിയിലേക്ക് അയച്ചു. പിന്നെ മുജുകുന്ദൻ ആ ബിംബങ്ങളെ എല്ലാം കൊണ്ട് ഭൂമി മുഴുവൻ പ്രദക്ഷിണം ചെയ്തു. സർവോത്തമമായും മഹേശ്വരന് പ്രതിഭാജനമായും ഇരിക്കുന്ന കമലാലയ ക്ഷേത്രത്തിൽ ഭൂലോക രക്ഷയ്ക്കായി മഹേശ്വരനെ പ്രതിഷ്ഠിച്ചു. 6 സ്ഥാനങ്ങളിൽ മറ്റു ബിംബങ്ങളെയും പ്രതിഷ്ഠിച്ചു. മുജുകുന്ദൻ ദിനംതോറും സോമസ്കന്ധമൂർത്തിയെ പൂജിച്ച് നിർമ്മല കീർത്തിയെയും ശാശ്വത പദത്തെയും പ്രാപിച്ചു. പൂർവത്തിൽ വിഷ്ണുവിനെ അനുഗ്രഹിച്ചു, പിന്നെ ഇന്ദ്രനെ അനുഗ്രഹിച്ചു, തദനന്തരം മുജുകുന്ദ ചക്രവർത്തിയെ അനുഗ്രഹിച്ചു. ആ പ്രഭു എന്നെയും അനുഗ്രഹിക്കുക. കർപ്പൂരലേപിതനായും ചന്ദ്രകലാധരനായും കൽഹാരമാലയാൽ മനോജ്ഞമായ കണ്ഠത്തോടുകൂടിയവനായും പാദസേവകന്മാർക്ക് കൽപ്പവൃക്ഷമായും കൈവല്യദായകനുമായിരിക്കുന്ന മഹേശ്വരന് നമസ്കാരം. ഇങ്ങനെ സുന്ദരന്റെ സാരസ്യവാക്യാമൃതത്താൽ സന്തുഷ്ടനായ മഹേശ്വരൻ പ്രത്യക്ഷനായി. തലകുലുക്കിക്കൊണ്ട്, ഹേ സുന്ദര, നീ കുബേരനെ പോലെ ഐശ്വര്യവാനായി ഭവിക്കുക എന്ന് കരുണയോടെ പറഞ്ഞു. പിന്നെ സുന്ദരനോട് വേദനിധിയുടെ പുത്രിയെ വിവാഹം ചെയ്യുവാൻ പറഞ്ഞു. അതുപ്രകാരം സുന്ദരൻ ആ കന്യകയുടെ പാണിഗ്രഹണം ചെയ്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 11 അധ്യായം. ധന്യയായ വേദനിധിയുടെ പുത്രി ത്യാഗേശ്വരന്റെ ഇഷ്ടമിത്രമായ സുന്ദരനെ ഭർത്താവായി ലഭിച്ചിട്ട് പരമാനന്ദത്തെ പ്രാപിച്ചു. സുന്ദരൻ വിവാഹാനന്തരം ത്യാഗേശനെ നമസ്കരിക്കാൻ പോയപ്പോൾ മഹേശ്വരൻ, വിവാഹവേഷത്തെ അഴിക്കാതെ എന്നെ വന്നു നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഇതിലധികം ലോകത്തിൽ എന്താണ് ഭാഗ്യം വേണ്ടത്? ത്യാഗേശമിത്രമായ സുന്ദരൻ കുബേരൻ മുതലായ ദേവവൃന്ദങ്ങളെ തന്നെ വന്ദിക്കുന്നവരാക്കി വെച്ചു. ഉമാദേവിയുടെ സ്തനങ്ങളിൽ നിന്നും സംക്രമിച്ചതായ കർപ്പൂരഗന്ധത്തോടുകൂടിയ മഹേശ്വരന്റെ മാറിടത്താൽ ആശ്ലിഷ്ടനായ സുന്ദരൻ താൻ സ്കന്ധമൂർത്തിയാണെന്ന് വിചാരിച്ചു. ത്യാഗേശ്വരന്റെ കൽഹാരമാല്യത്തെയും കർപ്പൂരത്തിന്റെയും സൗരഭ്യത്താൽ വാസിതനായ സുന്ദരനെ ജനങ്ങളെല്ലാവരും തന്നെ ത്യാഗേശൻ തന്നെയാണെന്ന് വിചാരിച്ച് നമസ്കരിച്ചു. മുനികൾ ചോദിച്ചു, ഹേ കുംഭസംഭവ, മഹേശ്വരനായ ത്യാഗേശ്വരൻ എങ്ങനെയാണ് സുന്ദരന്റെ ദൂതനായത്? ആ ചരിത്രത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അഗസ്ത്യൻ പറഞ്ഞു, സുന്ദരനെ ആഗ്രഹിച്ചവളായ ഗൌരി പരിചാരികമാരിൽ രണ്ടാമത്തേവൾ ത്യാഗേശ്വരന്റെ ദാസീവംശത്തിൽ സാഗരിക എന്ന പേരോടെ ജനിച്ചു. സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്ന ഉത്തമ ലക്ഷണങ്ങൾ സകലവും സാഗരികയിൽ കാണപ്പെട്ടു. നിഷ്കളങ്ക സുന്ദരിയായ അവൾ ബാല്യകാലത്തെ വിദ്യാഭ്യാസം കൊണ്ടുതന്നെ കഴിച്ചു. എല്ലാ എഴുത്തുകളെയും അവൾ പഠിച്ചു. ആട്ടത്തിലും പാട്ടിലും അതിസമർത്ഥയായി. ചിത്രമെഴുതുന്നതിൽ ലോകത്തിൽ എല്ലാവരെക്കാളും വിദഗ്ധയായി തീർന്നു. ലോകത്തിലുള്ള ആനന്ദമെല്ലാം ഉരുണ്ടുകൂടി ഉദ്ഭവിച്ചതുപോലെയിരിക്കുന്ന അവളുടെ ദേഹം ജനങ്ങൾക്ക് നേത്രാനന്ദകരമായി ഭവിച്ചു. അവൾ യൗവനാരംഭ സംബന്ധത്താൽ വിശേഷിച്ച് കാന്തി വർദ്ധിച്ചു. വസന്തകാലത്തോടുള്ള സംബന്ധത്താൽ മല്ലിക ലത പുഷ്പിണിയായി ശോഭിക്കുന്നതുപോലെയും ശരത്കാല സംബന്ധത്താൽ ചന്ദ്രരേഖ ശോഭിക്കുന്നത് പോലെയും വർഷകാല സംബന്ധത്താൽ വിദ്യുല്ലത ശോഭിക്കുന്നത് പോലെയും ശാണോബല സംഘർഷത്താൽ രത്നം ശോഭിക്കുന്നത് പോലെയും അവൾ അത്യന്തം ശോഭിച്ചു. മാതൃഗൃഹത്തിൽ വസിക്കുന്ന ആ സുമുഖി മേഘമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന ചന്ദ്രബിംബം പോലെ ആരുടെ ദൃഷ്ടിയിലും അകപ്പെടാതിരുന്നു. അവൾ ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ സുന്ദരനെ സ്വപ്നത്തിൽ കണ്ടു. ഉടനെ ഉണർന്ന് ആ അത്ഭുത സ്വരൂപത്തെ മനസ്സുകൊണ്ട് നല്ലവണ്ണം ആരാധിച്ചു. പിന്നെ അവൾക്ക് ഉറക്കമുണ്ടായില്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റ അവൾ ശയനഗ്രഹത്തിന്റെ രത്നഭിത്തിയിന്മേൽ താൻ കണ്ടതുപോലെയുള്ള സുന്ദര രൂപത്തെ എഴുതി. അതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരുന്നു. അവളുടെ മാതാവ് ആ ചിത്രത്തെ കണ്ട് അറിഞ്ഞുവെങ്കിലും പുറത്തൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ത്യാഗേശ്വര ക്ഷേത്രത്തിൽ ഘോഷമായ ഉത്സവം തുടങ്ങി. നാനാദിക്കുകളിൽ നിന്നും വലുതായ ജനസംഘം വന്നുകൂടി. രുദ്രപാദ ദിവസം സാഗരിക സ്നാനത്തിനായി കമലാലയത്തിലേക്ക് പോയി. ആ സുന്ദരനെ എനിക്ക് ഭർത്താവാക്കി തരണമേ എന്ന് ത്യാഗേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ സ്നാനം ചെയ്തു. ജനസംഘത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സുന്ദരൻ കുളിച്ചു കയറുന്നവളായ സാഗരികയെ കണ്ടു നിശ്ചല നേത്രനായി ഭവിച്ചു. അവളെ കണ്ടിട്ട് സ്തബ്ധനായ സുന്ദരന്റെ എല്ലാ ഇന്ദ്രിയ വൃത്തികളും നേത്രദ്വയ മാർഗത്താൽ അവളുടെ മുഖത്തിൽ പതിച്ചു. അവളും സുന്ദരനെ കണ്ടിട്ട് ആ സ്വപ്ന പുരുഷനാണെന്നറിഞ്ഞ് കടാക്ഷങ്ങളാകുന്ന ഉൽപ്പലങ്ങളെ കൊണ്ട് സുന്ദരനെ കുറച്ചുനേരം അർച്ചിച്ചു. സാഗരികയുടെയും സുന്ദരന്റെയും നേത്രങ്ങൾ തമ്മിൽ ചേർന്ന് ആശ്ലേഷിച്ചിട്ട് അനിർവചനീയമായ പരമാനന്ദത്തെ അനുഭവിച്ചു. അനന്തരം അനംഗപരതന്ത്രയായിരിക്കുന്ന സാഗരിക ഗൃഹത്തിലേക്ക് പോയി. സുന്ദരൻ അവളുടെ പിന്നാലെ അവളുടെ ഗൃഹദ്വാരത്തോളം പോയി. അവളുടെ പേരും മറ്റും പരിജനങ്ങളോട് ചോദിച്ചറിഞ്ഞ് മടങ്ങിവന്ന് ഒരു വിജനസ്ഥലത്തിൽ കണ്ണടച്ചുകൊണ്ട് അവളുടെ രൂപസൗന്ദര്യത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഗമനം എന്തദ്ഭുതം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സുന്ദരന്റെ മനസ്സ് ആ സാഗരികയുടെ സ്വരൂപതയെ പ്രാപിച്ചു. മഹേശ്വര ധ്യാനം വിട്ടതിനാൽ മ്ലാനഹൃദയനായും അനങ്കപീഡയാൽ ഉറങ്ങാതെയും ഇരിക്കുന്ന സുന്ദരനോട് ത്യാഗേശ്വരൻ വന്ന് ഇങ്ങനെ പറഞ്ഞു: ഹേ സഖേ, ഞാനുള്ളപ്പോൾ നിനക്ക് എന്തു ദുഃഖമാണ് ഉണ്ടായത്? നീ മുമ്പത്തെ പോലെ എന്നെ സ്തുതിക്കുന്നില്ല. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? നീ എന്തുകൊണ്ടാണ് ഉറങ്ങാത്തത്? നീ ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നതുമില്ല. നിനക്ക് എന്ത് വ്യാധിയാണ് ഉണ്ടായത്? സത്യം പറയൂ. ഇങ്ങനെ സങ്കടപ്പെടുന്ന സുഹൃത്തിനെ വിട്ടിരിക്കുവാൻ ഞാൻ വിചാരിക്കുന്നില്ല. വേഗം എഴുന്നേറ്റ് ദുഃഖകാരണത്തെ പറയൂ, ഞാൻ അതെല്ലാം തീർത്തുതരാം. സുന്ദരൻ പറഞ്ഞു: എന്റെ ആദി എനിക്ക് സഹിക്കാൻ കഴിയാത്തതായിരിക്കുന്നു. അത് ശമിപ്പിക്കാൻ ഭവാനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. ഈ അനങ്കരോഗത്തിൽ നിന്നും സുഹൃത്തായ എന്നെ രക്ഷിക്കുക. ഭവാൻ എല്ലാ വൈദ്യന്മാരിലും വെച്ച് ഉത്തമ വൈദ്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാഗരിക എന്ന പേരായി ഒരു സ്ത്രീരത്നമുണ്ട്. അവളെ ആയുധമാക്കി മന്മഥൻ എന്നെ പീഡിപ്പിക്കുന്നു. ആ അനങ്കജ്വരത്തിനാലാണ് ഞാൻ ഖിന്നനായിരിക്കുന്നത്. അതുനിമിത്തം എനിക്ക് വലുതായ വ്യസനമുണ്ട്. എന്റെ മനസ്സ് ഭവൽ ധ്യാനത്തെ വിട്ട് അവളുടെ സ്വരൂപധ്യാനത്താൽ ആകുലമായിരിക്കുന്നു. ഹേ ദയാനിധേ, കാമാർത്തനായിരിക്കുന്ന എന്റെ ആദി വ്യാധിശാന്തിക്കായി ആ സാഗരിയാകുന്ന ഔഷധത്തെ തരിക. ഭവാൻ ദൂതനായിപ്പോയി അവളെ കൊണ്ടുവന്നാൽ 1000 പുതിയ താമര പുഷ്പങ്ങളെ കൊണ്ട് ഭവാനെ അർച്ചിക്കാം. ഇങ്ങനെ പറഞ്ഞ് നമസ്കരിക്കുന്ന സുന്ദരനോട് ഭക്തവത്സലനായ പരമേശ്വരൻ: നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ദൂതരൂപത്തെ പ്രാപിച്ചു. സർവ്വജനങ്ങളും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അർദ്ധരാത്രിയിൽ നിദ്രയില്ലാതിരിക്കുന്ന സുന്ദരന്റെ താപശാന്തിക്കായി സർവാന്തര്യാമിയായും ഏകസ്വരൂപനായും ഇരിക്കുന്ന ത്യാഗേശൻ സാഗരിക ഗൃഹത്തിലേക്ക് പോയി. വിശ്വത്തിൽ എല്ലാവരെക്കാളും ഉത്തമനായ ദേവദേവൻ സുന്ദരന്റെ ദൂതനായി പോകുന്നത് കണ്ട് ദേവാദികളെല്ലാം വിസ്മയിച്ചു. ആ മഹേശ്വരന്റെ പാദവിന്യാസത്താൽ പരിശുദ്ധങ്ങളായ മാർഗങ്ങളിലുള്ള പൊടികളെ സിദ്ധന്മാർ ശിരസിൽ ധരിച്ചിട്ട് അജ്ഞാനബന്ധത്തിൽ നിന്ന് മോചിതന്മാരായി ഭവിച്ചു. ഹേ സുന്ദരദൂത, ജയ ജയ എന്നുള്ള കാഹള ശബ്ദം ആകാശത്തിൽ ഘോഷിച്ചു. മഹേശ്വരൻ ഉമാദേവിയോട് പറയാതെ സുന്ദരദൂതനായി പോകുന്നത് കണ്ട് ദേവിയുടെ പരിചാരികമാർ ദേവിക്ക് കാണിച്ചു കൊടുത്തു. കമലാലയ നായികയായ ദേവിയുടെ രത്നമാളികയുടെ മുകളിൽ നിന്നും കിളിവാതിലിൽ കൂടി നോക്കി മന്ദസ്മിതം ചെയ്തു. മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു: ഇതും ദേവന് ഭൂഷണം തന്നെ. ഭസ്മം, അസ്ഥിമാല, കപാലം ഇവകളെ ധരിക്കുകയും ശ്മശാനത്തിൽ വസിക്കുകയും വൃദ്ധകാലപ്പുറത്ത് കയറി നടക്കുകയും ചെയ്യുന്ന പശുപതിക്ക് സുഹൃത്തിന്റെ ദൌത്യവും വിനോദമെന്നു മാത്രമേ പറവാൻ പാടുള്ളൂ, അതല്ലാതെ ദൂഷണമല്ല. ഇങ്ങനെ ഉമാദേവി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയാനിധിയായ മഹേശ്വരൻ വീതിയെ കടന്ന് സാഗരിക ഗൃഹദ്വാരത്തിലെത്തി. ഗൃഹദ്വാരത്തിലുള്ള വാതിലിന്റെ താഴത്തെ പടി വരാഹരൂപധരനായ വിഷ്ണുവിനാൽ അറിയപ്പെടാത്തതായ പാദാംബുജത്തെ സ്പർശിച്ചുവോ? മേൽപ്പടിയും ഹംസരൂപധരനായ ബ്രഹ്മാവിനാൽ അറിയപ്പെടാത്തതായ മഹേശ്വര ശിരസിനെ സ്പർശിച്ചുവോ? അത് അത്യത്ഭുതം തന്നെ. അനന്തരം സർവദ്രൂപധരനായ ത്യാഗേശ്വരൻ അർച്ചക വേഷത്തെ ധരിച്ച് അർദ്ധരാത്രിയിൽ വാതിലിനെ ശബ്ദിപ്പിച്ചുകൊണ്ട് ഇവിടെ ആരാണെന്ന് ചോദിച്ചു. ആ ഗംഭീരവാക്യത്തെ കേട്ട് സാഗരികയുടെ മാതാവ് ആരാണിതെന്ന് ശങ്കിച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കുന്ന സാഗരികയെ വിളിച്ച്: ഹേ സാഗരികയെ, നീ എന്റെ കൂടെ വരിക. ആരോ ഒരാൾ അർദ്ധരാത്രിയിൽ പടിക്കൽ വന്ന് വിളിക്കുന്നു. എന്തു സാഹസമാണ്! ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സാഗരികയുടെ മാതാവ് പടിവാതിലും പിടിച്ചുകൊണ്ട് ശങ്കിച്ചു നിന്നു. അപ്പോൾ സാഗരിക സുന്ദരന്റെ മേലുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു, ഹേ ജനനി, കർപ്പൂരത്തിന്റെയും ഗൽഹാരത്തിന്റെയും ജവന്തി പുഷ്പത്തിന്റെയും വാസന പുറത്തേക്ക് ആകർഷിക്കുന്നു. പടിക്കൽ ആരാണെന്ന് വേഗം നോക്കുക. അന്നൊരു ദിവസം ഒരാളെ എന്നു പകുതി പറഞ്ഞു നിർത്തി. അപ്പോൾ വാതിൽ തുറക്കുക എന്ന് പുറത്തു നിന്ന് പിന്നെയും പറയുന്നത് കേട്ടു. അപ്പോൾ സാഗരികയുടെ അമ്മ പറഞ്ഞു, ഹേ പുത്രി, നമ്മുടെ കുലദൈവതമായ ത്യാഗേശ്വരൻ നിന്നെ രക്ഷിക്കട്ടെ. നിന്നെ ഉദ്ദേശിച്ച് ആ ത്യാഗേശ്വരൻ തന്നെ വന്നിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ കുട്ടിയായിരുന്നിട്ടും ഈ സാഹസം ചെയ്യുന്നത് എന്താണ്? ബാലചന്ദ്രനാകുന്ന മുത്തിനെ ധരിച്ചവനായ അങ്ങയ്ക്ക് പരതന്ത്രതായുക്തം തന്നെ. ആ സുന്ദരൻ വരട്ടെ, ഞാൻ അങ്ങയെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വാതിൽ തുറന്നപ്പോൾ അർച്ചക വേഷധരനായ ത്യാഗേശ്വരനെ കണ്ടു എന്ന് സ്കന്ദോപപുരാണത്തിൽ 12-ാം അധ്യായം. സാഗരികയുടെ മാതാവ് സാക്ഷാത് മഹേശ്വരനെ അർച്ചകനാണെന്ന് വിചാരിച്ച് പറഞ്ഞു, ഈ സമയത്തിൽ എന്റെ ഗൃഹത്തിൽ വരുന്നത് ഗുരുക്കൾക്ക് ഉചിതമോ? എന്നാൽ ഞാൻ അനുഗ്രഹീതയായി, ധന്യയുമായി. ഇതാ ദർഭാസനം, ഇവിടെ ഇരിക്കുക, ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക, വന്നതിനുള്ള കാരണം പറയുക. ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ അർച്ചക വേഷധരനായ മഹേശ്വരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ പറയാം, കേൾക്കുക. നിന്റെ പുത്രിയും കേൾക്കട്ടെ, അവളുടെ ശ്രേയസ്സിനും കീർത്തിക്കും സമ്പത്തിനുമായിട്ടാണ് ഞാൻ പറയുന്നത്. ത്യാഗേശ്വരന്റെ ഇഷ്ടമിത്രമായിട്ട് സുന്ദരൻ എന്നൊരാളുണ്ട്. അയാൾ സാഗരികയെ കണ്ടിട്ട് അനങ്കപീഠയാൽ ദുഃഖിക്കുന്നു. അയാളുടെ ദൂതനായിട്ടാണ് ഞാൻ നിന്റെ ഗ്രഹത്തിലേക്ക് വന്നത്. ആ സുന്ദരന് അതിയായ സമ്പത്തുണ്ട്, പ്രായമോ നവയൗവനം, സൗന്ദര്യവും വിദ്യയും പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ത്യാഗേശ്വരൻ സുഹൃത്തായി ഭവിച്ചത്. അവർ തമ്മിലുള്ള സ്നേഹം പോലെ നിന്റെ പുത്രിയോടുള്ള സ്നേഹവും അഖണ്ഡിതമായിരിക്കും. വളരെ വിലപിടിച്ചതായ പട്ടുവസ്ത്രം ഇതാ വാങ്ങുക. ഇങ്ങനെ പറഞ്ഞ മഹേശ്വരൻ അവരുടെ കയ്യിൽ ഭസ്മവും കൊടുത്തു. അപ്പോൾ മാതാവ് പുത്രിയോട്, എന്നാൽ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു. അത് കേട്ട് പുത്രി വ്യാജലതയെ നടിച്ചുകൊണ്ട് അർച്ചകനോട് പറഞ്ഞു, ത്യാഗേശ്വരൻ ആജ്ഞാപിക്കുന്ന ഭർത്താവിനെയാണ് എനിക്ക് സമ്മതം. ആ ത്യാഗേശൻ പ്രത്യക്ഷമായി ആരെ വരിക്കുവാൻ പറയുന്നുവോ അവനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കും. അർച്ചകൻ പറഞ്ഞു, ഹേ സാഗരികേ, ത്യാഗേശ്വരനും ഇതുതന്നെയാണ് സമ്മതം. വിദ്വാനായ സുന്ദരൻ ത്യാഗേശ പ്രിയനാണല്ലോ, അതുകൊണ്ട് നീ അങ്ങനെ തന്നെ ചെയ്യുക. ത്യാഗേശ സന്നിധിയിൽ തന്നെ സുന്ദരനെ വരിക്കുക. അത് കേട്ട് സാഗരിക പിന്നെയും പറഞ്ഞു, സ്വാമിക്ക് അത് സമ്മതമാണെങ്കിൽ പ്രത്യക്ഷനായി എന്നോട് പറയട്ടെ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ മഹേശ്വരൻ അവർക്ക് തന്റെ രൂപത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ചില ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ നമസ്കരിച്ച് മോക്ഷത്തെ അപേക്ഷിച്ചു. അവരോട് ദേഹാന്ത്യത്തിൽ മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു. നാളെ നിങ്ങൾ തമ്മിൽ ചേരുമെന്ന് സാഗരികയോടും പറഞ്ഞ് മറയുകയും ചെയ്തു. ദിവ്യശക്തിമാനായ ദേവൻ ആ നഗരവാസികൾക്ക് നാളെ സാഗരികയെ സുന്ദരനോട് ചേർക്കണമെന്ന് സ്വപ്നം കാണിച്ചു. അനന്തരം മഹേശ്വരൻ സുന്ദരന്റെ അടുക്കൽ ചെന്ന് നാളെ നിങ്ങൾ തമ്മിൽ ചേരും എന്ന് പറഞ്ഞു സ്നേഹപരവശനായിട്ട് സുന്ദരനെ ഗാഢാശ്ലേഷം ചെയ്തു. ഹേ സഖെ, സാഗരികയോടുകൂടി രമിക്കുമ്പോൾ എന്നെ മറന്നു കളയരുതേ, സുഖമായി വിഹരിക്കുക എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ നഗരവാസികളെല്ലാവരും കൂടി സ്വപ്നാവലോകനത്തെയും സാഗരിക സുന്ദരന്മാരുടെ അനുരൂപത്തെയും ഓർത്ത് വിസ്മിതരായിട്ട് സുന്ദരനെ കൂട്ടിക്കൊണ്ടുവന്ന് സാഗരികയോട് യോജിപ്പിച്ചു. അനന്തരം സുന്ദരൻ സാഗരികയോടുകൂടി സ്വർഗലോകത്തിൽ കൂടി ദുർലഭമായ സുഖങ്ങളെ അനുഭവിച്ചു. ഒരു ദിവസം സുന്ദരൻ സ്നാനം ചെയ്ത് നിത്യകർമ്മവും ചെയ്ത് ത്യാഗേശ സന്നിധിയിൽ വന്ന് സ്തുതിപ്പാൻ തുടങ്ങുമ്പോൾ മഹേശ്വരൻ പറഞ്ഞു, ഹേ സഖേ, പ്രഭാത സമയത്തിൽ സാഗരികയുടെ മാളികയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴുള്ള നിന്റെ വേഷം അതിമനോഹരമായിരിക്കുന്നു. നിത്യവും ആ വേഷത്തോടുകൂടി വന്ന് എന്നെ ഭജിക്കുക. വിപരീത കർമ്മം എന്റെ ദാസനു കൂടി ബന്ധകരമായി ഭവിക്കുകയില്ല. അങ്ങനെ എനിക്ക് സുഹൃത്തിന് പറയേണ്ടതുണ്ടോ? ഇങ്ങനെ മഹേശ്വരന്റെ വാക്കുകേട്ട് സുന്ദരൻ ദിനംതോറും അങ്ങനെ തന്നെ ചെയ്തു. മഹേശ്വര സ്തുതികളാൽ സുന്ദരവാക്കായ സുന്ദരൻ സാഗരികയുടെ മന്ദസ്മിതം, കടാക്ഷം, സാരസ്യഭാഷണം, ഗാഢാലിംഗനം മുതലായ സുഖാനുഭവ സമയങ്ങളിൽ ഇഷ്ടമിത്രമായ ത്യാഗേശ്വരനെ ഒട്ടും മറന്നില്ല. കുളിക്കാതെയും നിത്യകർമ്മം ചെയ്യാതെയും ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സുന്ദരനെ കണ്ടിട്ട് ചിലർ, അവൻ ദൂർദ്ധനാണ്, അവനെ തുടരുത് എന്ന് പറഞ്ഞു. ചിലർ, ത്യാഗേശന്റെ പ്രസാദം സിദ്ധിച്ചവനാണ്, അതുകൊണ്ട് ത്യാഗേശ തുല്യൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ശങ്കര സുഹൃത്തായ സുന്ദരനാവട്ടെ നിന്ദാസ്തുതികളെ സമമായി വിചാരിച്ചു. പരിശുദ്ധമായ ഗംഗാപ്രവാഹത്തിന് മലിനസ്ഥല സംസർഗം ഏതു പ്രകാരം ദോഷകരമായി ഭവിക്കില്ലയോ, അതുപോലെ മഹേശ്വരനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരന് വേശ്യാസംസർഗം ദോഷമായി ഭവിച്ചില്ല. അനന്തരം ഒരിക്കൽ മഹേശ്വരൻ രാവിലെ സാഗരിക ഗൃഹത്തിൽ നിന്ന് വരുന്ന സുന്ദരന്റെ കൈപിടിച്ചിങ്ങനെ ചോദിച്ചു, ഹേ സഖേ, ഞാൻ കുറഞ്ഞൊന്ന് ചോദിക്കുന്നു, സത്യം പറയൂ, സാഗരികയുടെ സംഭോഗത്തിലുള്ള സുഖം എങ്ങനെയുള്ളതാണെന്ന് എന്നോട് പറയൂ. സുന്ദരൻ പറഞ്ഞു, മഹേശ്വര, ഇഷ്ടവസ്തു ദർശനത്താലുണ്ടാവുന്ന മോദമാകട്ടെ, അതിനെ ലഭിച്ചാലുള്ള പ്രമോദമാവട്ടെ, അതിനെ അനുഭവിക്കുമ്പോഴുണ്ടാവുന്ന ആനന്ദമാവട്ടെ, ഞാൻ ഒട്ടും അറിയുന്നില്ല. ശയ്യയിൽ കിടന്ന് അനുഭവിക്കുന്നവന്റെ സുഖത്തെ ശയ്യയിൽ വിരിച്ചിരിക്കുന്ന വസ്ത്രം അറിയുമോ? അതുപോലെ പഞ്ചകോശങ്ങളുടെ അന്തസ്ഥിതനായി സാക്ഷിരൂപനായിരിക്കുന്ന ഭവാന്റെ സുഖം എനിക്കറിഞ്ഞുകൂടാ. അന്തര്യാമി രൂപത്താൽ സർവേന്ദ്രിയങ്ങളുടെ പ്രേരകനായും സർവഭൂതങ്ങളുടെയും ഹൃദയകോശവാസിയായും കർത്താവായും ഭക്താവായും സകല തത്വങ്ങളെ അറിയുന്നവനായും ഇരിക്കുന്ന ഭവാൻ തന്നെ ഇതെല്ലാം അറിയുന്നു. ഞാൻ കർത്താവുമല്ല ഭക്താവുമല്ല, ഭവാനാൽ പ്രേരണം ചെയ്യപ്പെടുന്നവനാണ്. വിശേഷിച്ച് കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ യാതൊരു ജഗത്തുണ്ടോ? ആ നാമരൂപാത്മകമായ സകല വസ്തുവും ഭവാൻമയമാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് സുന്ദരൻ മഹേശ്വര പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. സമീപത്തിൽ വൃത്തിനെ പോലെ മിണ്ടാതെ നിന്നു. പിന്നെ സുന്ദരൻ മഹേശ്വരാനുജ്ഞയാൽ തില്ലഗാവനവാസികളായ ബ്രാഹ്മണരെ സ്തുതിച്ച് അവരാൽ പൂജിതനായിട്ട് അവരിൽ അഗ്രഗണ്യനായി ഭവിച്ചു. ആ സുന്ദരന്റെ ചിത്തപരിഭാഗത്തെ കണ്ടിട്ട് ജലത്തിൽ തിരമാലകൾ എന്ന പോലെ ഏതൊരു ജ്ഞാനത്തിൽ ഈ ജഗത്ത് ഉദ്ഭവിക്കുകയും ലയിക്കുകയും ചെയ്യുന്നുവോ ആ വേദാന്ത വിജ്ഞാനത്തെ മഹേശ്വരൻ കൊടുത്തു. മഹേശ്വരൻ തന്റെ പാദതീർത്ഥത്തിൽ സ്നാനം ചെയ്തവനായ സുന്ദരനെ ജ്ഞാനദീക്ഷയെ കൊണ്ട് കൃതാർത്ഥനാക്കുമ്പോൾ സനകാദികളായ ഋഷീശ്വരന്മാർ അവിടെ വന്നു. അവർ മഹേശ്വരനെ നമസ്കരിച്ചു. സംശയ നിവൃത്തിയെ പ്രാർത്ഥിക്കുമ്പോൾ മഹേശ്വരൻ ആ മുനികൾ കേൾക്കെ സുന്ദരനോട് പറഞ്ഞു, വ്യാപാരരഹിതനായും അജ്ഞാനരഹിതനായും ശുദ്ധസത്വസ്വരൂപമായും ദോഷരഹിതമായും അജ്ഞാനദ്വാന്തരഹിതമായും സർവവ്യാപിയായും സാക്ഷിപ്രകാശരൂപമായും ഇരിക്കുന്ന ഞാൻ തച്ഛബ്ദവാച്യൻ, അതു നീയായിരിക്കുന്നു നിശ്ചയം. സൃഷ്ടിക്കു മുമ്പേ ഞാൻ ഒരുത്തൻ തന്നെയാണ് ഉള്ളത്. അന്യമായിരിക്കുന്ന കാര്യകാരണം യാതൊന്നുമില്ല. കാര്യകാരണങ്ങൾ മറഞ്ഞിരിക്കുമ്പോൾ യാവനൊരുത്തൻ ശേഷിക്കുന്നുവോ അവൻ ഞാനാണ്. അങ്കുഷ്ടപ്രമാണനായി ഹേരാകാശത്തിങ്കിൽ ശയിക്കുന്നവനായി ഉപദ്രവരഹിതനായിരിക്കുന്ന എന്നെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ ശയിക്കുന്നവനായി മുനീശ്വരന്മാർ ആത്മാകാരമായ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു. എന്നാൽ പ്രേഷിതമായ മനസ്സാകുന്ന ഭൂതം വിഷയങ്ങളിൽ പതിക്കുന്നു. ദ്വാരമുള്ള ഘടത്തിലെ ജലം പോലെ പ്രാണസമൂഹം എന്നാൽ പ്രേഷിതമായിട്ട് ശരീരാന്തർഭാഗത്തിൽ സഞ്ചരിക്കുന്നു. ആശ്ചര്യം, യാതൊരു എന്നാൽ ചക്ഷുസ്വരൂപത്തെ കാണുന്നുവോ, യാതൊരു എന്നാൽ ശ്രോത്രേന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിക്കുന്നുവോ, യാതൊരു എന്നാൽ ജിഹ്വേന്ദ്രിയം സ്വാദറിയുന്നുവോ, ആ ഞാൻ സർവേന്ദ്രിയങ്ങളുടെയും അന്തർഭാഗത്തിലുള്ളവനാകുന്നു. സൂര്യാദികളായിരിക്കുന്ന പ്രകാശ പദാർത്ഥങ്ങൾ നേത്രത്താൽ ദീപം എന്ന പോലെ പ്രകാശരൂപനായ എങ്കൽ പ്രകാശിക്കുന്നു. സർവേന്ദ്രിയങ്ങളും രാജാവിനെ അനുസരിച്ച് സൈന്യം എന്ന പോലെ എന്നെ അനുയാനം ചെയ്യുന്നു. എങ്കിൽ നിന്നുണ്ടായിരിക്കുന്ന സർവവസ്തുവും സമുദ്രത്തിൽ നുര ഏതു പ്രകാരം അസത്യമായിരിക്കുന്നുവോ അതുപോലെ എങ്കിൽ അസത്യമാണ്. ജഗത്ത് ഭിന്നജലത്തിൽ ചന്ദ്രൻ എന്നതുപോലെയും സ്വപ്നദ്രഷ്ടാവിന് സ്വപ്നദേഹം എന്നതുപോലെയും മിഥ്യയാണ്. അനേക ഭൂതങ്ങൾ ജനിക്കുന്നവയായിരുന്നാലും ലയിക്കുന്നവയായിരുന്നാലും മേഘങ്ങളുടെ ഉൽപ്പത്തിനാശങ്ങളെ കൊണ്ട് ആകാശത്തിന് ഏതു പ്രകാരം വികാരമില്ലയോ അതുപോലെ എനിക്കും യാതൊരു വികാരവുമില്ല, നിങ്ങൾക്കുമില്ല. ആ ബ്രഹ്മസ്തംഭപര്യന്തം അകവും പുറവും നിറഞ്ഞതായ യാതൊരു കൂടസ്ഥ ചൈതന്യമുണ്ടോ? ആ കൂടസ്ഥ ചൈതന്യമാണ് ഞാൻ എന്നറിയുന്ന ജീവൻ സംസാരപാശത്തിൽ നിന്നും മുക്തനായി ഭവിക്കുന്നു. ദേഹമാകുന്ന വൃക്ഷത്തിൽ ജീവേശ്വരന്മാരാകുന്ന രണ്ടു പക്ഷികൾ ദേഹത്തെ ആശ്രയിച്ചിരിക്കും. രണ്ടിൽ വെച്ച് ജീവനാകുന്ന ഒരു പക്ഷി വിഷയസുഖത്തെ അനുഭവിക്കുന്നു. ഈശ്വരനാകുന്ന മറ്റേ പക്ഷി വിഷയത്തെ അനുഭവിക്കാതെ പ്രകാശിക്കുന്നു. സമുദ്രത്തിൽ നിന്നും ജലഗണങ്ങൾ എന്ന പോലെ പുണ്യകർമ്മത്താൽ ഉണ്ടാവുന്ന ആ സുഖങ്ങൾ എങ്കിൽ ഇരിക്കുന്നവയാണ് എന്ന് അറിഞ്ഞ് വിഷയസുഖ സങ്കല്പമില്ലാതിരിക്കുന്ന ജീവൻ മോക്ഷത്തെ പ്രാപിച്ച് പിന്നെ മടങ്ങുന്നില്ല. തർക്കം മുതലായ വിദ്യകൾ എന്റെ ജ്ഞാനത്തിന് ഹേതുക്കളല്ല. ഉപനിഷത്താകുന്ന ദീപം എന്നെ പ്രകാശിപ്പിക്കുന്നില്ല. ഉപനിഷത്തിനെ അറിയുന്നവരും എന്നെ അറിയുന്നില്ല. ബഹുകാലം കൊണ്ട് ഉപനിഷത്തുക്കളാൽ അറിയപ്പെടുവാൻ യോഗ്യനായ എന്നെ എന്റെ അനുഗ്രഹത്താൽ ഭക്തി ഒന്നുകൊണ്ട് തന്നെ വേഗത്തിൽ അറിഞ്ഞിട്ട് വളരെ ജനങ്ങളിൽ ഒരുത്തൻ മാത്രം കടക്കാൻ പാടില്ലാത്തതായ സംസാര സമുദ്രത്തെ കടക്കുന്നു. ഊർണനാഭി ഏതു പ്രകാരം തങ്കലിരിക്കുന്ന തന്തുക്കളെ താൻ തന്നെ സൃഷ്ടിച്ച് താൻ തന്നെ രക്ഷിച്ച് താൻ തന്നെ ഗ്രസിക്കുന്നുവോ അതുപ്രകാരം ഈശ്വരൻ ജഗത്തിനെ താൻ തന്നെ സൃഷ്ടിച്ച് താൻ തന്നെ രക്ഷിച്ച് താൻ തന്നെ ഗ്രസിക്കുന്നു. ഇപ്രകാരം അറിഞ്ഞാൽ മുക്തനായി ഭവിക്കും. സർവഭൂതങ്ങളുടെയും ഹൃദയസ്ഥിതനായും സർവസാക്ഷിയുമായിരിക്കുന്ന എന്നെ തന്നെ ശരണം പ്രാപിച്ചിട്ട് കൃതാർത്ഥന്മാരായി സംസാരസാഗരത്തെ കടക്കുന്നു. ഹേ സുന്ദര, ഇങ്ങനെയുള്ള വേദാന്ത വിജ്ഞാനത്തെ ഞാൻ നിനക്ക് തന്നു. വിരക്തനായിട്ട് ഇതിനെ മനനം ചെയ്താൽ കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിക്കപ്പെടും. ശ്രദ്ധയാലും ഉത്തമ ഭക്തിയാലും തപസ്സിനാലും ഗുരുവിന്റെ അനുഗ്രഹത്തിനാലും ആയിരത്തിൽ ഒരു ധന്യൻ മാത്രം ഛിന്ന സംശയനായിട്ട് മോചിക്കപ്പെടുന്നു. അതുകൊണ്ട് ഹേ സുന്ദര, നീ എന്നെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്റെ പ്രസാദം കൊണ്ട് നിനക്ക് ബ്രഹ്മവിദ്യ ലഭിച്ചു. നീ സുഖമായി ഭവിക്കുക. സകല പ്രപഞ്ചത്തെയും എന്റെ രൂപമാണെന്നറിഞ്ഞാൽ പാമര ജനങ്ങൾ ചെയ്യുന്ന നിന്ദയെ നീ സ്മരിക്കുകയില്ല. താൻ ത്യജിച്ചതായ തോലിനെ സർപ്പം പിന്നെ സ്മരിക്കുന്നില്ല. എന്റെ ഈ ചിന്മയായ മുദ്രയെ ധ്യാനിച്ചാൽ ജനനത്തിന് അവസാനം ഭവിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ത്യാഗേശൻ തന്റെ ചിന്മുദ്രയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ സുന്ദരനും സനകാദികളെല്ലാവരും ഛിന്ന സംശയന്മാരായി ഭവിച്ചു. പൂർണ്ണ മാനസന്മാരായ അവർ ത്യാഗേശനെ 1000 പ്രാവശ്യം നമസ്കരിച്ചു. അനന്തരം ത്യാഗേശ്വരന്റെ അനുജ്ഞയാൽ സനകാദികൾ ബ്രഹ്മലോകത്തേക്ക് പോയി. അവർ ത്യാഗേശനാൽ കാണിക്കപ്പെട്ട ചിന്മുദ്രയെ നിത്യം ധ്യാനിച്ചുകൊണ്ടിരുന്നു. അനന്തരം സുന്ദരൻ തനിക്ക് വേണ്ടി ത്യാഗേശൻ ചെയ്തിട്ടുള്ള ഉപചാരമായ ദൂതകൃത്യത്തെ അനേകം സ്തോത്രങ്ങളാൽ ക്ഷമിപ്പിച്ച മഹേശ്വര പ്രസാദത്താൽ വിഷയങ്ങളിൽ നിന്നും വിരക്തനായിട്ട് പരമമായ കൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്തു. സുന്ദരന്റെ ഈ ചരിത്രത്തെ ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മഹേശ്വര പ്രസാദത്താൽ മുക്തി ലഭിക്കും, സംശയമില്ല എന്ന് സ്കന്ദോപപുരാണത്തിൽ 13-ാം അധ്യായം.